ഹവാരികളെ കുറിച്ച് അവരുടെ ഉത്ഭവം, അവരുടെ പിന്നെ നയനിലപാടുകൾ, അവരെക്കുറിച്ച് ഹദീസിൽ വന്ന പരാമർശങ്ങൾ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് അല്പം വിശദമായിട്ടൊന്ന് പരിശോധിച്ചു നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഹവാരിജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാരിജ്, അതിന്റെ ബഹുവചനാണ് എന്ത്? ഹവാരിജ്, പുറപ്പെട്ടവൻ, പുറത്തുപോയവൻ, പുറത്ത് കടന്നവൻ എന്നൊക്കെയാണ് വാക്കിന് അർത്ഥം. സാധാരണ പിന്നെ നമ്മളിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഹവാരിജുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോഴൊക്കെ വിശദീകരിച്ച് നമ്മളെ ആളുകളുടെ പ്രസംഗത്തിൽ പുറത്തു വരാറുള്ളതും ഹവാരിജുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവർ, അങ്ങനെയാണ് മൊത്തത്തിൽ വിശദീകരിക്കപ്പെടാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ആ കൂട്ടത്തിലുണ്ട്, അത് പണ്ഡിതം പറയുമ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഇസ്ലാമത്തിൽ നിന്ന് പുറത്തുപോയ, അതായത് ഈ സമുദായത്തിൽ നിന്ന് പുറത്തു കടന്ന ആളുകളല്ല, തനിച്ച കുഫറുള്ളവരല്ല, അതിലിട്ടുണ്ട് ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ഖവാരിജ് എന്ന് കേട്ടാൽ ആ ആളുകൾ മുഴുവൻ പുറത്തു, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി വേറെ മതം മാറിപ്പോയ, മുർത്തദ്ദായിപ്പോയ ആളുകൾ എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യരുത്, മനസ്സിലാക്കരുത്. അത്തരം ആളുകളും ചില വിഭാഗങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. ഇനി ഖവാരിജികൾ ആരാണ് എന്നതിന് പണ്ഡിതന്മാർ നൽകിയ ചില നിർവചനങ്ങൾ ഒന്ന് വേണം ഇത് ചുളി. മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അഷ്ഹറിസ്ഥാനി, അയാൾ പറഞ്ഞ അഭിപ്രായം, മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ഈ വിഷയത്തിൽ ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഒരാളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അഷ്ഹറിസ്ഥാനി എന്ന് പറഞ്ഞ ആള്. അൽ മിലലു വൻ നിഹൽ എന്നാണ് ആ ബുക്ക്. ഇത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള വിഭാഗങ്ങൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലുള്ള കക്ഷികളെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്. ഇത് എന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടോന്നുള്ള എനിക്കറിയില്ല. അൽ മിലലു വൻ നിഹൽ, അൽ മിലൽ വൻ നിഹൽ, മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അഷ്ഹറിസ്ഥാനി, അറിയപ്പെടുന്നത് അങ്ങനെയാണ്, ഷഹർസ്ഥാനി എന്ന് അറിയപ്പെടുന്നത്. ഷഹർസ്ഥാനി അൽ മിലലു വൻ നിഹലു. ആശയങ്ങളും ആദർശങ്ങളും, അല്ലെങ്കിൽ പാർട്ടികളും ആദർശങ്ങളും, അതാണ് ആ വാക്കിന് അർത്ഥം. മില്ലത്ത്, മില്ലത്തിന് ജമ്മ മിലൽ, മില്ലത്ത് മിലൽ, മറ്റത് നിഹൽ, ആശയങ്ങൾ ആദർശങ്ങൾ. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ ഏകോപിച്ച, എനിക്കൊള്ളി, മുസ്ലിങ്ങൾ ഏകോപിച്ച് അംഗീകരിച്ച ഇമാമിനെതിരിൽ രംഗത്ത് വരുന്നവർ, മുസ്ലിങ്ങൾ ഏകോപിച്ച് അംഗീകരിച്ച ഇമാമിനെതിരിൽ രംഗത്ത് വരുന്ന ആളുകൾ, ആളുകളൊക്കെ ആരാണ്? ഖവാരിജുകളാണ്. അപ്പൊ ആ അന്നുള്ള ആളുകൾ മാത്രമല്ല, ഇന്ന് ആരാ സ്വഭാവം സ്വീകരിക്കുന്നുവോ അവനൊക്കെ ആരാ? ഖവാരിജൻ. ഇവിടെ ഇമാം എന്ന് പറഞ്ഞാൽ ആരാ? പാർട്ടിന്റെ പ്രസിഡന്റ് സെക്രട്ടറി അല്ല, മനസ്സിലേ? ഇമാം ആരാ? മുസ്ലിങ്ങളുടെ ഭരണാധികാരി. ആ ഭരണാധികാരി ജനങ്ങളോ ആ നാട്ടിലെ ആളുകളൊക്കെ അംഗീകരിച്ച് ഒരാളെ ഭരണാധികാരിയായി തെരഞ്ഞെടുത്തു. എന്നാ അയാൾക്കെതിരിൽ എന്ത് ചെയ്യാൻ പാടില്ല? അനുസരണത്തിന്റെ വിശ്വാസം എന്താ? അയാൾക്കെതിരിൽ എന്ത് ചെയ്യരുത്? വിപ്ലവം ഉണ്ടാക്കരുത്. എന്ത് ചെയ്യണം? പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ പോയി എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ഇവിടെ മൈക്കെട്ടി പ്രസംഗിക്കാൻ പാടില്ല, കവലപ്രസംഗം നടത്താൻ പാടില്ല, പൊതുസമ്മേളനം നടത്തിയിട്ട് വിപ്ലവം ഉണ്ടാക്കാൻ പാടില്ല. ഏത് മുസ്ലിം ഭരണാധികാരിക്കെതിരിൽ ചടക്ക ദുർവ്യാഖ്യാനി കൊലിമത്ത് ഹക്കനിന്റെ സുൽത്താനും ജായർ, അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ സത്യം തുറന്നു പറയലാണ് എന്ത്? എന്ത്? ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയും. അവിടെ അതിനുപയോഗിച്ച വാക്ക് മറക്കും. എന്താ? പൊതുസമ്മേളനം നടത്താന്നല്ല, കവലപ്രസംഗമല്ല, എന്ത സുൽത്താനും ജായറിന്, എവിടെ? ഭരണാധികാരിന്റെ കൊട്ടാരത്തിൽ ജില്ല, അല്ലെങ്കിൽ ആൾ താമസിക്കുന്ന ജില്ല, എന്നിട്ട് അയാളോട് പറയാ നിങ്ങളെ ഭരണത്തിൽ നിന്ന് പ്രസംഗങ്ങളുണ്ട്, അല്ലാതെ പൊതുസമ്മേളനത്തിന് വിപ്ലവം ഉണ്ടാക്കാൻ പാടില്ല. അയാൾ അടുത്തു പോയിട്ട് വരണമെന്നാണ്. അതാണ് ഭരണാധികാരിയോട് കാണിക്കേണ്ട സമീപനം. ഇനി ഭരണാധികാരികൾ കുഫുറു ബവാഹ്, വ്യക്തമായ കുഫുറ് പ്രകടിപ്പിക്കാത്ത കാലത്തോളം എന്ത് ചെയ്യാൻ പാടില്ല, അവർക്കെതിരിൽ ക്ഷമിച്ച് ഒതുങ്ങി കഴിഞ്ഞോളി നടന്നത്. നമസ്കാരം, ഭരണാധികാരി നമസ്കാരം നിലനിർത്തുകയും പച്ചയായ കുഫുറ് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഭരണാധികാരി എന്ത് നിയമങ്ങൾ നടപ്പിലാക്കിയാലും എല്ലാം അംഗീകരിക്കുമെന്നല്ല, അയാൾക്കെതിരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വിപ്ലവം ഉണ്ടാക്കാൻ പാടില്ല. ഇസ്ലാമിക ഭരണം ഇല്ലേ, അത് ചുരുക്കി പറഞ്ഞതാ. വ്യക്തമായ കുഫർ എന്നാൽ നേർക്കുനേരെ ഇസ്ലാമത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ, ഇസ്ലാമിന്റെ അർക്കാനുകൾ നിഷേധിക്കുക, അതുകൊണ്ട് കുഫറാകുന്നില്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ, നേർക്കുനേരെ ഇസ്ലാമിന്റെ റുക്കിനുകളിൽപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നിഷേധിക്കുന്നു. അതില്ലാത്ത കാലത്തോളം എന്ത് ചെയ്യണം, അവരെ അവർക്കെതിരിൽ വിപ്ലവം ഉണ്ടാക്കാൻ പാടില്ല. ഒരു പറഞ്ഞൊക്കെ കേൾക്കണമെന്നല്ല പറഞ്ഞേ, വിപ്ലവം ഉണ്ടാക്കരുത്. ദീനൊത്തതാണെങ്കിൽ അനുസരിക്കാം, അല്ലെങ്കിൽ മിണ്ടാതെ കുത്തിക്കൂടുക. വിപ്ലവം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, അവർ വ്യക്തമായ കുഫറിലേക്ക് പോകണം. അതുകൊണ്ടാണ് നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞത്. നിസ്കരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ്, ഇതിന്റെ അടയാളാണ്. അപ്പൊ ഇന്നിപ്പോ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരിൽ വിപ്ലവം നടത്തുന്ന ഒരുപാട് ജിഹാദി പ്രസ്ഥാനങ്ങളുണ്ട് അല്ലേ, ആത്മഹത്യാ സ്ക്വാഡുകളും അങ്ങനെ പലജാതി പേരുകളിൽ അറിയപ്പെടുന്ന കക്ഷികൾ. ഇവരൊക്കെ അധികവും സമരം നടത്തുന്ന ആരോടാ, ആ രാജ്യത്തെ ഇസ്ലാമിക ഭരണകൂടങ്ങളാണ്. ഇസ്ലാമിക ഭരണകൂടം എന്നാൽ ഭരണഘടന ഖുർആൻ സുന്നത്തും ഭരണഘടനയെ പ്രഖ്യാപിച്ച ആൾക്കാർ തന്നെ പറഞ്ഞ അർത്ഥം. ഈ പറഞ്ഞ വൃത്തത്തിൽ ഉൾപ്പെടുന്നു. ഇത് പറഞ്ഞ വൃത്തത്തിൽ പച്ചയായ കുഫറില്ല. അപ്പൊ അങ്ങനത്തെ കുഫർ പ്രകടിപ്പിക്കാത്ത ഇസ്ലാമിക ഭരണകൂടങ്ങളാണ്. അത്തരം ഭരണകൂടങ്ങൾക്കെതിരിൽ പുറപ്പെട്ടാൽ അവനും ഈ നിർവചന പ്രകാരം ആരാണ്, ഹാരിജിയാണ്, ഹവാരിജി കൊടുത്തപ്പെട്ട ആളാണ്. ഇനി ഇബ്നു ഹസ്മ് ഇതിനോട് ചേർത്ത് പറഞ്ഞൊരു കാര്യം, ഇവിടെ എന്താ പറഞ്ഞത്, മുസ്ലിങ്ങൾ അംഗീകരിച്ച ഭരണാധികാരിക്കെതിരിൽ പുറത്തു വരുന്ന ആളുകൾ, അതിന്റെ കൂടെ ഇബ്നു ഹസ്മ് പറഞ്ഞു, തഹക്കീമിനെ, അതായത് ഖുർആനും സുന്നത്തിനെയും എന്താക്കുക, ഖുർആൻ സുന്നത്തിനെയും വിധികർത്താവായി സ്വീകരിക്കുക, അതിനെ നിർത്താൻ. ഖുർആൻ സുന്നത്ത് കടക്കട്ടെ, നമ്മൾ പറഞ്ഞു നോക്കുക എന്നുള്ളത്, അല്ലേ, ഖുർആനും സുന്നത്തിനെയും വിധികർത്താവാക്കുന്നതിനെ എതിർക്കുക. വൻപാപങ്ങൾ ചെയ്തവരെ കാഫറാക്കുക. സബൂൽ മുബിഖാത്തിലുണ്ട് ഈ കാര്യങ്ങളുണ്ടല്ലോ. സബൂൽ മുബിഖാത്ത് എന്നാൽ വൻപാപകൾ എന്നാൽ ആ ഏഴ് സംഗതികൾ മാത്രമല്ല എന്നാണ് നമ്മൾ ഏഴെണ്ണം എണ്ണി പഠിച്ചത്. എന്നാൽ ഇമാം ദഹബിയെ പോലുള്ള ആളുകൾ കബായർ തന്റെ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്, 10, 20, 30, 40 എന്നല്ല. അപ്പോ കബായറുകൾ, വൻപാപങ്ങൾ ചെയ്ത ആള് ആളെ കാഫറാക്കുക. ഇത്തം വൻപാപം ചെയ്താൽ അവനെന്തായി, ഓ മുസ്ലിം അല്ല, അവൻ കാഫറായി. അങ്ങനെ ഒരുത്തം പറഞ്ഞാൽ അത് എന്തിന്റെ അടയാളമാണ്, ഖവാരിജുകളുടെ അടയാളമാണ്. പിന്നെ വൻപാപി ശാശ്വതമായി നരകത്തിലാണ്. വൻപാപം ചെയ്തവൻ അവൻ എല്ലാ കാലത്തും നരകത്തിലാണ്. വേറെ ചില കാര്യങ്ങളിൽ ഒന്ന് പിന്നെ ഉള്ളത് ഇതാണ്, ഖിലാഫത്ത് ഖുറൈശികൾക്ക് മാത്രമല്ല ആർക്കും അവകാശപ്പെട്ടതാണ് എന്ന വാദം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതുപോലുള്ള വാദങ്ങൾ വെച്ചു പുലർത്തുന്നവരൊക്കെ, ഇതൊക്കെ ആരെ വാദം, ഖവാരിജുകളുടെ വാദമാണ്. ആ വാദങ്ങൾ ആര് സ്വീകരിക്കുന്നുവോ അവരൊക്കാരെ ഖവാരിജാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഇബ്നു ഹസ്മ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആദർശ പ്രസ്ഥാനമാണ്. ആ ആദർശം ആരൊക്കെ സ്വീകരിക്കുന്നുവോ അവനൊക്കെ എന്തായി മാറും, എന്തായി മാറും, ഖവാരിജായി മാറും. ഇനി ഇവരുടെ പേരുകൾ, ഖവാരിജ് എന്നല്ലാതെ വേറെയും ചില പേരുകളിൽ അവർ അറിയപ്പെട്ടിട്ടുണ്ട്. ആ പേരുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഖവാരിജുകളുടെ മറ്റു പേരുകൾ, ഒന്ന് ഖവാരിജ് തന്നെ, രണ്ടാമത്തേത് അൽ ഹറൂരിയത്തു, ഹ ഹറൂരിയ, ഹറൂരിയ അറിയുമ്പോ അവസാനം എന്തുണ്ടാവും, ഹാത്ത ഉണ്ടാവും, അൽ ഹറൂരിയത്തു, ഹറൂരികൾ. അറബി ഏതാണ് അറിയാത്തത്? ഹറൂരികൾ നേരിയാ മതി, ഹറൂരികൾ. അതായത് ഇത് ഹറോറ എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്, ഹറോറ എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ആ പിന്നെ സ്ഥലത്തായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ ഖവാരിജുകൾ ആദ്യമായി സംഘടിച്ചത്. മനസ്സിലെ? അലിക്ക് എതിരിൽ പുറപ്പെട്ട ആളുകളാണ് ആര്? ഖവാരിജുകൾ. അപ്പൊ ആ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ യുദ്ധത്തിന് വേണ്ടി സംഘടിച്ച് ഒരുമിച്ച് കൂടിയത് ഈ പറഞ്ഞ സ്ഥലത്താണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തേക്ക് ചേർത്ത് ഹറൂരിയ എന്ന് ഇവരറിയപ്പെടുന്നത്. മനസ്സിലെ? അപ്പൊ ഒന്ന് ഖവാരിജ്, രണ്ട് ഹറൂരിയ, മൂന്ന് ഷുറാത്ത്. അഷുറാത്ത് ഷീന് റാ അലിഫ് ഹാത്ത കെട്ടുള്ള പുള്ളിയിലത്ത ഷുറാത്ത്. ഷുറാത്ത് എന്നാൽ വിറ്റവർ എന്നാ വാക്കിനർത്ഥം. വിറ്റവർ എന്ത് വിറ്റവര്? ആദർശം വിറ്റവരല്ല, ഓരോ വാദമനുസരിച്ച് ഇതൊക്കെ അവർ അംഗീകരിച്ച പേരുകളാണ്. തങ്ങളുടെ ശരീരത്തെ സ്വർഗത്തിന് പകരം അള്ളാഹുവിന് വിറ്റവർ. അള്ള വിലക്ക് വാങ്ങിയതല്ലേ നിങ്ങളുടെ ശരീരത്തെയും സമ്പത്തിനെയും അള്ളാഹു തീരിക്കുന്നു? ഉറല്ലായത്തല്ലേ, അള്ളാഹു നിങ്ങളുടെ ധനവും സ്വത്തും വിലക്ക് വാങ്ങിയിരിക്കുന്നു. എന്താ പകരം? ബി അന്ന ലഹുമുൽ ജന്ന, പകരം സ്വർഗമുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളാണ് അതിന്റെ ആൾക്കാർ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരം സ്വത്തും ഒക്കെ വിറ്റു. ആർക്ക് വിറ്റു? അള്ളാഹുക്ക് വിറ്റു. പകരം എന്താ? അള്ളാഹു സ്വർഗം തരും. അപ്പൊ ആ ഷുറാത്ത് ശരീരവും സ്വത്തും അള്ളാഹുക്ക് വിറ്റ ആളുകളാണ് ആര്? ഞങ്ങൾ. അതാണ് ഷുറാത്ത്. അപ്പൊ ഇതും അവരുടെ ഒരു പേരാണ് ഷുറാത്ത്. അഞ്ച്, നാല് അൽ മുഹക്കിമ, മുഹക്കിമത്ത്, മുഹക്കിമത്ത്. കേഫ് കേഫ് മുഹക്കിമ ഹുക്കുമില്ല, ഹാക്കിമ ഹുക്കുമ മീമ് ഹാ കേഫ് കേഫ് കാഫില്ലേ, മീമ് ഹാ കേഫ് മീമ് ഹാത്ത മുഹക്കിമത്ത്. അതായത് പിന്നെ തഹ്കീമിന്റെ ആളുകൾ എന്നാണ് അവിടെ. എന്താ തഹ്കീം എന്ന് പറഞ്ഞാൽ ഖുർആനെ വിധികർത്താവ്, ഖുർആനെ വിധികർത്താവാക്കിയവർ. ഇനി അതല്ല തിരിച്ചുണ്ട്, ഇത് കദരിയാക്കൽ എന്ന മാതിരി അതിനെ വിധികർത്താവാക്കാത്ത ആളുകൾ. അതിനത് സത്യത്തിൽ അതാണ് എന്നോട് ചോദിക്കുക. ഏത്? തഹ്കീമിനെ അംഗീകരിക്കാത്ത ആളുകൾ, ഖുർആന്റെ വിധിയെ അംഗീകരിക്കാത്ത ആളുകൾ. അഞ്ച് നവാസിബ്, ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്, ഇസ്ലാമിക ഗ്രന്ഥഭാഷയ്ക്ക് കാണാം. നവാസിബ്, നവാസിബ് സ്വാദാണ്, സീനല്ല സ്വാദ്, നവാസിബ്. അതും ബഹുവചനാണ്. നവാസി എന്ന് പറഞ്ഞാല് നസബ എന്ന് പറഞ്ഞാൽ നാട്ടുക എന്നാണ്, പ്രതിഷ്ഠിക്കുക, സ്ഥാപിക്കുക. പൈതാ ഫറഹത്ത പൻസബില്ലേ, പൈതാ ഫറഹത്ത പൻസബ്, അവിടെ നസീബ യൻസബാണ്, അധ്വാനിക്കുക പ്രവർത്തിക്കുക എന്നാണ്. നസബ യൻസീബ് എന്ന് പറഞ്ഞാൽ നാട്ടുക പ്രതിഷ്ഠിക്കുക എന്നാണ്. അപ്പൊ നവാസി എന്ന് പറഞ്ഞാൽ സ്ഥാപിച്ച ആളുകൾ, പ്രതിഷ്ഠിച്ച ആളുകൾ. എന്ത്? അലി റളിയല്ലാഹു അൻഹുവിനോട് ശത്രുത എന്ത് ചെയ്തു? സ്ഥാപിച്ച ആളുകൾ, അലിയോട് ശത്രുത സ്ഥാപിച്ചവർ, അതാണ് നവാസിബ്. അലിയോടും അലിയുടെ കുടുംബത്തോടും നവാസിബ്. ആറ് നേരോട്ടോ കണ്ട, അത് തീരുക, ഇത് നിർത്തി. വേറെ കുറെ പേരുണ്ട്, തൽക്കാലം മതിയൊക്കെ. മാരിക്ക, മാരിക്കത്ത്, കാഫ് കാഫ് മാരിക്കത്ത്, അൽ മാരിക്കത്തു. മാരിക്കണ മതത്തിൽ നിന്ന് പുറത്തു പോയവർ, മതത്തിൽ നിന്ന് പുറത്തു പോയവർ. മറക്കാന്നുള്ള വാക്കിനർത്ഥം തുളച്ച് പുറത്ത് കിടക്കുക എന്നാണ്. അപ്പൊ അമ്പ ചെയ്താൽ ഒരു മൃഗത്തെ അമ്പ ചെയ്തു, അപ്പൊ ആ അമ്പ് അമ്പയറ്റ മൃഗത്തെ തുളച്ചിട്ട് എന്ത് ചെയ്തു, അപ്പുറം കടന്ന് ചാടിപ്പോയി. അപ്പൊ വെടിയച്ച ഉണ്ട ശരീരം തുളച്ചിട്ട് അപ്പുറം ചാടിപ്പോല്ലേ, അതുപോലെ അമ്പ് ഉള്ളുകൂടി കയറിയിട്ട് അപ്പുറം ചാടിപ്പോവുക. അതിനാണ് എന്ത് പറയുക, ശരിക്കും മറക്ക, അതാണ് വാക്കിനർത്ഥം. ഇവിടെ മാരിക്കാൻ അവലെ എന്ത് തുളച്ച് കടന്നുപോയി, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഇസ്ലാമിന്റെ വിശ്വാസത്തെ അതിന്റെ ഉള്ളിൽ കയറി കടന്ന് തുളച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്നില്ല, അവൻ്റെ അവിടെ പോയി അപ്പുറം കടന്നുപോയി. അതാണ് മാരിക്കത്ത്. ഈ മാരിക്കത്ത് എന്ന പേരൊഴിച്ച് ബാക്കി പേരുകളൊക്കെ അവർ അംഗീകരിച്ച പേരുകളാണ്. ആര്? ഖവാരിജികൾ. മാരിക്കത്ത് എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ ആളുകൾ അവർക്കതിൽ ഇട്ടതാണ്. ഹദീസിന്റെ പ്രയോഗം അനുസരിച്ച് അവർക്കിട്ട പേരാണ് മാരിക്കത്ത്. അത് അവരംഗീകരിച്ചതല്ല, കാരണം എന്താ, പുറത്തു പോകാണല്ലോ. ശരിയല്ലേ? അപ്പൊ എന്തൊക്കെ വന്നു? ഖവാരിജ്, ആ പറ, പിന്നെ ഹറൂരിയ. എന്താ ഹറൂരിയ എന്നാല് ഒരു സ്ഥലത്തേക്ക്, അതായത് ഇവര് അലിക്കിയതിൽ സംഘടിച്ച സ്ഥലത്തിന്റെ പേരാണ്. ആ സ്ഥലത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇത് ആയിഷറിയതന്റെ ഹരീസ് തന്നെ കാണാം. എന്ത് കിട്ടുണ്ടോ? ഈ അറൂരിയാണെന്ന് വെക്കുന്നുണ്ട്. എന്താ ആർത്തവകാലത്ത് ഒഴിവായിപ്പോയ നിസ്കാരം വീട്ടണ്ടേ എന്ന് വന്ന് ചോദിക്കാൻ, അപ്പൊ ആയിഷവി ചോദിക്കാൻ, ഈ ഹറൂരിയയാണോ എന്നാ ഹവാരി കൊടുത്തപ്പെട്ട ആളാണോ? അവൾക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തത് സുറാത്ത്, എന്നർത്ഥം വിറ്റവർ എന്നാണ്. എന്റെ വിറ്റവർ ശരീരവും സ്വത്തും അള്ളാഹുവിന് വേണ്ടി സ്വർഗത്തിന് പകരം വിറ്റവർ. പിന്നെ മുഹക്കീമ, തഹക്കീമിനെ എതിർത്ത ആളുകൾ. രണ്ടും പറയാം, അംഗീകരിച്ച ആളുകൾ യഥാർത്ഥം എന്താ ചെയ്തത്? തഹക്കീമിനെ എതിർക്കുക ചെയ്തത്. ഖുർആനെ വിധികർത്താവാക്കുക എന്ന കാര്യത്തെ എതിർത്തവരാണ്. പിന്നെ അടുത്തത് നവാസി, നിങ്ങൾ കൊണ്ട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലെക്കാൻ വേണ്ടിയിട്ടാണ്, വാസാണല്ലോ പ്രസംഗമല്ലല്ലോ. നവാസി എന്താണ്? പ്രതിഷ്ഠിച്ച ആളുകൾ, സ്ഥാപിച്ച ആളുകൾ. എന്ത്? അലി അലിയല്ലാഹു അൻഹുവിനോട് ശത്രുത സ്ഥാപിച്ച ആളുകൾ, അതാണ് നവാസി. പിന്നെ മാരിക്ക, എന്താ മാരിക്ക വാക്കിനർത്ഥം? തുളച്ചു പുറത്ത് കടന്നു പോയവർ. ഈ വാക്ക് നമ്മുടെ കേരളത്തിൽ കൂടുതലൊക്കെ ഉണ്ടാക്കിയൊരു വാക്കാണ്. ഇത് ഈ വാക്കല്ല, മറക്ക എന്നുള്ള വാക്ക്. എന്താണ് ഓർക്കുണ്ടായിരുന്നു? സെയ്മടവ് നമ്മളെ സംഘടനാ പ്രശ്നമുണ്ടായില്ലേ, സംഘടനാ പ്രശ്നത്തിൽ പിന്നെ മടവൂരികൾ പുറത്തുപോയി. അപ്പോൾ ഹുസൈൻ മടവൂരിനെതിരിൽ ഉണ്ടാക്കിയ ചാർജ് ഷീറ്റ്, ആ ചാർജ് ഷീറ്റിന് അറബിയിൽ കത്തുണ്ടാക്കി. ആ കത്തിൽ ഉപയോഗിച്ച വാക്ക് മറക്ക എന്ന വാക്ക് ഉപയോഗിച്ചു ഹുസൈൻ മടവൂരിനെ കുറിച്ച്. എന്താണ് ഇത്? അറബി അറിയണേ മനസ്സിലാവുള്ളൂ. മറക്ക എന്ന വാക്ക്, ഈ മറക്ക എന്നുള്ള വാക്ക് നബി ആരെക്കുറിച്ച് ഉപയോഗിച്ചതാ? ഈ ആളുകളെ കുറിച്ച് ഉപയോഗിച്ചതാണ്. അപ്പൊ മറക്ക, അപ്പൊ ഹുസൈൻ മടവൂരിനെ എന്താക്കി? ഖവാരിജാക്കി, കാഫറാക്കി എന്ന് മടവൂരിന്റെ ആളുകൾ ഇവരെ കുറിച്ച് ഇങ്ങോട്ട് ഉന്നയിച്ചു. അന്ന് നമ്മളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണല്ലോ, ഏരിയ ആൾക്കാരോ? ഏരിയയിൽ ഒന്ന് രണ്ട് വലിയ ഉസ്താദന്മാരൊക്കെയാണ് പങ്കാ. രണ്ടാളും നമ്മളെ കൂടെ അല്ല, രണ്ടാൾ രണ്ട് കൊമ്പത്തുമാണ്, രണ്ട് പ്രദേശമാണ്. പോട്ട ആളെ പേര് ഞാൻ പറയില്ല. അപ്പോ ആ വാക്ക് പദം ഉപയോഗിച്ച ആൾക്കാർ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല. പിന്നെന്താണ് അത്? ഈ സംഘടന വിട്ട് പുറത്തുപോയി എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ഏരിയ ആളുകളും നിയോഗിച്ചു. എനിക്കറിയാം അടവണ്ണ ജാമ്യയിൽ വെച്ചിട്ട് ഈ വാക്ക് ഉപയോഗിച്ചു എന്ന ആ പദവുമായി ബന്ധപ്പെട്ട് രണ്ട് അധ്യാപകർ തമ്മിൽ വാദപ്രയോഗം നടക്കുകയും ഒരാള് അവിടെ ജോലി രാജിവെച്ച് പോകാൻ വരെ കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ അന്ന് അവിടെയുള്ള സമയത്താണ്. പോട്ടെ, അപ്പൊ വാക്ക് നമ്മൾ കിട്ടുകയത് മറക്ക. ഏ സ്വയം വിളിച്ചെങ്കിൽ ഇപ്പൊ ആദ്യം ഇതല്ലാത്തതൊക്കെ ഒരു അംഗീകരിച്ചതൻ, ബാക്കിയൊക്കെ അംഗീകരിച്ചൻ, ബാക്കി അഞ്ചു പേരും. ഇത് അവരുടെ എതിരാളികൾ, അതാരാ? അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഹദീസിന്റെ പ്രയോഗം അനുസരിച്ച്, കാരണം ഹദീസിൽ ആ വാക്ക് വന്നിട്ടുണ്ട്, പിന്നെ സ്വീകരിക്കാം. ആ അതിനെ, അത് അഹ്ലു സുന്നത്തിന്റെ ജമാഅത്തിന്റെ ആളുകൾ ഹദീസിന്റെ പ്രയോഗം അനുസരിച്ച് പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഖവാരിജ് കുറെ 72 എണ്ണില്ലോ? അപ്പൊ അതിൽ എല്ലാവരും ഉണ്ടല്ല, ഒരേ തർക്കാരല്ല. ഈ പറഞ്ഞ പേരിന് യോഗ്യരായ ആളുകൾ കൂട്ടത്തിലുണ്ട്. ഇനി എന്നാണ് ഖവാരിജുകളുടെ ഉത്ഭവം എന്നാണ്? പെട്ടെന്ന് എടുത്ത് പറഞ്ഞു. ഖവാരിജുകളുടെ ഉത്ഭവം, അതിൽ മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. ഇതാണ് മൂന്ന് അഭിപ്രായങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു അഭിപ്രായം, മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്ന്, നബിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരാള് ഈ കൂട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതാരാ? നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ നമുക്കെതിരെ, നമ്മളതിന്റെ ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ കള്ളത്തരത്തിൽ ഉദ്ധരിക്കുന്ന ഒരു പേരാണ്. എന്താണ്? ദുൽ ഹുവൈസിറ. മുലിയന്മാരെ വായത്തിൽ സാധാരണ കേൾക്കാം, ദുൽ ഹുവൈസിറ. ദുൽ ഹുവൈസിറ രണ്ടാളുണ്ട്. ദു അൽ ഹുവൈസിറത്തു, വാവ് യാ സ്വാദ്, റാത്ത. അത്തമീമി തമീമി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധാനന്തര അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഫൈത്ത്, ശത്രുക്കളിൽ നിന്ന് കിട്ടിയ സ്വത്ത്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വത്ത് കിട്ടി, നബി അത് ചില ആളുകൾക്ക് എന്ത് ചെയ്തു, ചില വിഭാഗങ്ങൾക്ക് ഓഹരി വെച്ചു കൊടുത്തു. അപ്പൊ ഇയാൾ പറഞ്ഞു, എഴുതില്ല മുഹമ്മദ്. കേട്ടിട്ടുണ്ടാവും, മുഹമ്മദേ യാതൊരു മര്യാദ അല്ല, മുഹമ്മദേ നീതി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നബി ചോദിച്ചു, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാ നീതി കാണിക്കുക? അപ്പൊ ഉമർ അല്ലാഹുവിൻ പറഞ്ഞു, ഒരു റിപ്പോർട്ടർ ഉമർന്നുണ്ട്, കുറച്ച് റിപ്പോർട്ടർ ഒരാൾ പറഞ്ഞു എന്നുണ്ട്. ഉമർ അല്ലാഹുവിൻ പറഞ്ഞു, നബിയെ നിങ്ങൾ അനുവാദം തന്നാൽ അവനെ ഞാൻ വെട്ടാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, വേണ്ട, ഓനെ വിട്ടേക്ക്, വിട്ടേക്ക്. അവന്റെ പിന്നിൽ ചില ആളുകൾ വരാനുണ്ട്. എന്നിട്ട് ഇവരുടെ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഹവായികളുടെ അടയാളങ്ങൾ നമുക്ക് ശേഷം വിശദീകരിക്കാം. ഈ ദുൽ ഹുവൈസിറ എന്താണ്? അന്നാണ് ഹവാരിജികളുടെ ആദ്യത്തെ പുറപ്പാട്. ഇതാണ് ഒരു വാദം. പക്ഷെ അതിനെ ആളുകൾ ഗണ്ണിച്ചിട്ടുണ്ട്. എന്താ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹവാരിജ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു പ്രത്യേക ആശയാദർശങ്ങളുള്ള ഒരു വിഭാഗമാണ്. ഇയാളോ, ഈ ദുൽ ഹുവൈസിറയോ എന്തല്ല, അയാളൊരു പ്രത്യേകമായ ആശയവുമായി പ്രത്യേകമായ ഒരു ആദർശവുമായി രംഗത്ത് വന്ന ആളല്ല. അയാൾ ഈ പിന്നെ ശത്രുക്കളിൽ നിന്ന് കിട്ടിയ ഫൈത്ത് ഓഹരി വെക്കുമ്പോ നബി അത് എല്ലാവർക്കും കൊടുത്തിരിക്കാൻ, യുദ്ധത്തിൽ കിട്ടിയ സ്വത്തല്ല, ഗനീമത്തല്ല, ഫൈആണ്. ഗനീമത്താണെങ്കിൽ പട്ടാളക്കാർക്കും എല്ലാവർക്കും കൊടുക്കും, പങ്കെടുത്തവർക്കൊക്കെ. അപ്പൊ ഇത് നബി ചില പ്രത്യേക ആളുകൾക്ക് കൊടുത്തു. അപ്പൊ അതിൽ കോപാകുലനായ ആള്, തനിക്ക് കിട്ടിയില്ല എന്നതുകൊണ്ട് നബിയോട് അയാളുടെ കോപം കാരണമായി കാര്യം സംസാരിച്ച ആളാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു പ്രസ്ഥാനമാക്കി അവതരിപ്പിക്കേണ്ടതില്ല. ഇയാൾ ഇങ്ങനെ ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഒരു വാദം അതാണ്, അതിന്റെ മറുപടിയും ഇതാണ്. രണ്ടാമത്തേത് പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ എതിരിൽ രംഗത്ത് വന്ന ആളുകൾ, അന്നാണ് ഖവാരിജികളുടെ ആദ്യത്തെ പുറപ്പാട്. ഉസ്മാ, അതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൊലയാളികൾ, അദ്ദേഹത്തിനെതിരിൽ രംഗത്ത് വന്ന ആളുകൾ. എന്നാൽ അതിനൊരു മറുപടി ഉണ്ട്. എന്താ? നേരത്തെ പറഞ്ഞതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ രംഗത്ത് വന്ന ആളുകൾ, ഇവ ഈ ഇന്ന് ഖവാരിജികൾക്ക് വിൽക്കാലത്തുണ്ടായ ആശയങ്ങളോ ആദർശങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല. അവര് രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരേ രീതിയിൽ, ഇന്നിപ്പോ അങ്ങനെയുള്ള സംഘടനാ ചാനൽ ഉപയോഗിച്ച് സംഘടനാ നേതൃത്വമുണ്ടാക്കുന്ന നുണ എല്ലാ യൂണിറ്റുകളിലും ഒരേ സമയത്ത് എത്തിക്കാൻ കഴിയും. മനസ്സിലല്ലേ? അതൊന്ന് സംഘടനാ സെറ്റപ്പിന്റെ ഗുണമാണ്, അല്ല ദോഷമാണ്, അല്ലെങ്കിൽ ഗുണം എന്നല്ല, പ്രത്യേകത അല്ലെ. ഏത് ഒരു സെക്കൻഡ് കൊണ്ട് അവരുണ്ടാക്കുന്ന നുണ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ യൂണിറ്റിലേക്ക് എത്തിക്കുക. അങ്ങനെ എല്ലാ യൂണിറ്റിൽ നിന്നും ഒരേ സ്വരത്തിൽ ഒരേ ആളുകൾ പറയുമ്പോൾ എന്തായി, അതൊരു സത്യമാണ് എന്ന് ആളുകൾ തിരിച്ചറിയും. അങ്ങനെ ജൂതന്മാരുടെ സൃഷ്ടിയായി അബ്ദുല്ലാഹിബ് സബഇന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ചില നുണ കൂട്ടായ്മകൾ, ചില യൂണിറ്റ് എന്ന് പറയാ, അത്തരം യൂണിറ്റുകൾ ഒന്നായി പ്രചരിപ്പിച്ച നുണയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിന്റെ പല കോണുകളിൽ നിന്ന് ഒരുമിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെതിരിൽ കുറെ ആളുകൾ പുറപ്പെട്ടു. സാഹിബുകളൊക്കെ ഹജ്ജിന് പോയ സമയം നോക്കി, അവരാണ് ആരെ കൊല്ലുന്നത്? ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഇപ്പറഞ്ഞ ആശയങ്ങളോ ആദർശങ്ങളോ അവർക്കില്ല. അവർ ഭരണത്തിൽ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള എതിർപ്പ് കാരണത്താലും പിന്നെ ചില ജൂത അജണ്ടകൾ അവർക്കുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഉസ്മാൻ ബിൻ അഫാനെതിരിൽ കലാപം ഉണ്ടാക്കിയവരാണ്. അതല്ലാതെ ഖവാരിജുകൾക്കറിയപ്പെടുന്ന ആശയങ്ങളോ ആദർശങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ രണ്ടാമത്തെ അഭിപ്രായവും എന്ത് ചെയ്യേണ്ടതില്ല, ആ പരിഗണിക്കേണ്ടതില്ല. അവർ ആ കൊല നടത്തി ഓലോല വയ്ക്കി പോയി. മൂന്നാമത്തെ അഭിപ്രായമാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ള അഭിപ്രായം. അതെന്താ, നമ്മൾ ആദ്യം പറഞ്ഞത് ആരാണ് ഖവാരിജ് എന്ന് പറയുന്നത്, മുസ്ലിങ്ങൾ ഏകോപിച്ച് അംഗീകരിച്ച ഭരണാധികാരിക്കെതിരിൽ ആ എന്താക്കിയവർ, എതിരിൽ രംഗത്ത് വന്ന ആളുകൾ. അതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇവിടെ ഇമാം ആരാ, ഇമാം എന്നാൽ ഭരണാധികാരി ആരാണ്, അമീർ ആരാ, അലിയൻ. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ രംഗത്ത് വന്ന ആളുകളാണ് ആര്, ഖവാരിജുകൾ. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായം. മൂന്ന് അഭിപ്രായം പറഞ്ഞു, ആദ്യത്തെ രണ്ടെണ്ണത്തിലുള്ള ഗണ്ഡനവും പറഞ്ഞു, മൂന്നാമത്തതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. കാരണം അന്നാണ് അതൊരു ഒരു ആശയമായി ഒരു പ്രസ്ഥാനമായി രൂപപ്പെടുകയും ഒരു പാർട്ടിയായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനുള്ള കാരണം ഇതിന്, ഇങ്ങനെ കുറെ ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ രംഗത്ത് വരാനുള്ള കാരണം എന്താണ്, നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു. ഏത് വെള്ളാട്ടിട്ടല്ല, അത് മറ്റൊരു വാദ അല്ലേ, ശിയാക്കൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഈ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്തു, വധിച്ചു. അതിനുശേഷം ആര് ഖലീഫയായി വന്നു, ഞാൻ ചുരുക്കി പറയട്ടോ, അതിനുശേഷം അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി വന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ പിന്നെ പിതൃവ്യ പുത്രനാണ്, ബന്ധത്തിൽപ്പെട്ട ആളാണ് ആര്, മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ എന്ന് പറയുമ്പോൾ ഏത് ചങ്ങായിന്റെ പേര് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ പറയാറുള്ളത്, മുആവിയനെ വളരെ വികൃതമായിട്ടാണ് ആളുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മുആവിയ സഹാബിയൻ, നബീന്റെ വഹയ് എഴുതി വെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അദ്ദേഹത്തെ. ഒരു കുതന്ത്രക്കാരനായും സൂത്രക്കാരനായും അതുപോലെ തന്നെ വലിയ പിന്നെ കുരുട്ട് കാണിച്ച ആളുമൊക്കെ ആയിട്ടാണ് സാധാരണ. അതുകൊണ്ട് തന്നെ ആരും എന്ത് ചെയ്യില്ല, മുആവിയ പറയുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാറില്ല, പക്ഷെ സഹാബിയാണ്, നബീന്റെ വഹയ് രേഖപ്പെടുത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്തൊന്നും വേണ്ട, മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം അതുപോലെ തന്നെ വേറെ ചില ആളുകളും പറഞ്ഞു എന്ത് ചെയ്യണം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ കൊന്ന ആളുകളെ ഉടനെ പിടികൂടി പ്രതികാര നടപടി സ്വീകരിക്കണം. ഇതായിരുന്നു ആരുടെ നിർദ്ദേശം, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും വേറെ പ്രമുഖരായ പല സഹാബികളുടെയും അഭിപ്രായം. എന്നാൽ അലി റളിയല്ലാഹു അൻഹു ഇതിലൊക്കെ വളച്ചൊടിക്കലുണ്ടോ, അലി ഉസ്മാനെ കൊന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി. ഇപ്പൊ മറ്റേ ടി പി വധക്കേസും പഠിച്ച് അങ്ങനെ കൊന്നു, മറ്റേ എന്താ മനജോ, അതിന്റെ പിന്നിൽ എന്താണ്, കൊന്നവരല്ല ബേക്കിലാരുണ്ട്, വേറെ ഏതാക്കണ്ടല്ലോ പറഞ്ഞത്. അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കൊന്ന ആളുകൾക്ക് പിന്നിൽ ചില ചാലകശക്തിയുണ്ട്. ആ ചാലകശക്തി ആരാ, അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാരോപിക്കുന്ന അവർക്ക് കെട്ടുകഥയാണ്, അടിസ്ഥാനമില്ലാത്ത വാദങ്ങളാണ്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഘാതകരെ പിടികൂടാതിരുന്നത്, പ്രതികാര നടപടി സ്വീകരിക്കാതിരുന്നത്. പൊള്ളവാദാണ്. എന്നാൽ ഉസ്മാൻ മുആവിയ റളിയല്ലാഹു അൻഹു ഈ ആവശ്യം ഉന്നയിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഘാതകരെ പിടികൂടാം, പക്ഷെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയില്ല, കുറച്ചും കൂടി എന്ത് ചെയ്യണം, സാവകാശം വേണം. അതെന്താ, അതിന് രണ്ട് ഒരു കാരണം പറയുന്നത്, ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പ്രതിക്രിയ നടപ്പിലാക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടല്ല. ചില ആളുകൾ ഇത് അങ്ങനെയാണ്, ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹുവിന് ഉസ്മാന്റെ ഘാതകരെ പിടികൂടാൻ എന്തുണ്ടായിരുന്നില്ല, ശക്തിയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വിട്ടതാണ്. അല്ല, ഇത് ഹിക്ബത്ത് മിന താരിഖ് എന്ന് പറയുന്ന, ഇത് കുവൈത്തിലെ ഉസ്മാൻ ഇബ്നു ഖമീസ് എന്ന് പറയുന്ന ആള് നാല് ഖലീഫമാരുടെ ചരിത്രം നുണകളൊക്കെ ഒഴിവാക്കിയിട്ട് സത്യസന്ധമായി വേർതിരിച്ചെഴുതിയൊരു പുസ്തകം, ഇതിന്റെ അകത്ത് ഇതിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു വശയിൽ പറയുന്നു. അപ്പോ കഴിവില്ലായ്മ കൊണ്ടല്ല, പിന്നെ അലി എന്തുകൊണ്ട് ഇവര് ഈ ഘാതകരെ പിടികൂടി കൊന്നാൽ പെട്ടെന്നൊരു പ്രതികാര നടപടി സ്വീകരിക്കുകയാണെങ്കിൽ എന്തുണ്ടായിത്തരും, അത് മുസ്ലിങ്ങൾക്കിടയിൽ കൂടുതൽ തന്നെ കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്ത് ചെയ്യും, മൂർച്ഛിക്കും. അപ്പൊ രാജ്യത്തൊന്നായി കലാപങ്ങൾ നടക്കും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒഴിവാക്കുകയല്ല, എന്ത് ചെയ്തു, അല്പം നീട്ടിവെച്ചു. പിന്നെ ഈ കൊലയാളികൾ ആര് എന്ന് കൃത്യമായി അറിഞ്ഞെങ്കിലേ അവർക്കെതിരിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രതികാര നടപടി സ്വീകരിക്കുക. ഏതെങ്കിലും എത്ര പിടിച്ച് കൊല്ലാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഇസ്ലാമിക ശരിയത്തെ നടപ്പിലാക്കണമെങ്കിൽ ആരാണ് കൊലയാളികൾ എന്ന് കൃത്യമായി ബോധ്യപ്പെടണം. അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം എന്താ, ഇത് ആയിരക്കണക്കിന് ആളുകൾ ഒന്നായിട്ട് മദീനയിൽ വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വീടും ആ പരിസരമൊക്കെ ഒന്നായിട്ട് വളയാൻ വളഞ്ഞിട്ടാ കൊല്ലുന്നത്. എന്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊന്നു നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിനെതിരിൽ ഈ ജൂത അദ്ലായന സഭകന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ നുണപ്രചരണങ്ങൾ, നൂറുകൂട്ടം ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരിൽ ഉന്നയിച്ചു. എന്നിട്ട് അദ്ദേഹം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മുസാബികളൊക്കെ ഹജ്ജിന് പോയ സമയത്ത് ഹജ്ജിന്റെ മാസത്തിൽ അവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇളക്കുന്നു. അപ്പൊ നുണപ്രചരണത്തിന്റെ പേരിൽ ഇപ്പം നുണപ്രചരണം നടത്തിയിട്ട് എന്ത് ചെയ്യുക, സംഘടന ആൾക്കാർ പുറത്താക്കണ്ടല്ലോ. നൂറ് നുണ ഒരുമിച്ച് പറയാം, എന്നിട്ട് ഒരാൾ എന്ത് ചെയ്യുക, പാർട്ടിന്ന് പുറത്താക്കാനുള്ള പണി എന്താ, നമ്പർ ചുടുക്കാക്കാൻ എന്തായാലും നുണ പറയരുത്. അതുപോലെ ഒന്നായി നുണ പ്രചരിപ്പിച്ചു, അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു മോശമായ അഭിപ്രായം ഉണ്ടായിട്ട് ആരെ കുറിച്ച്, മനോഫാനെ കുറിച്ച്. അപ്പോൾ ഇത് കൃത്യമായി ആര് എന്ന് നിർണയിക്കുക സാധ്യമല്ല. അപ്പോൾ ഇതെങ്ങനെ നടപ്പാക്കാൻ പറ്റും? അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഞാൻ ചെയ്യില്ല എന്നല്ല, പിന്നെന്താണ്, അതിന് അവസരം വരുമ്പോൾ എന്ത് ചെയ്യും, നടപ്പിലാക്കാം. അങ്ങനെ ഇത് തമ്മിൽ പ്രശ്നമായി. ആര് തമ്മിൽ പ്രശ്നമായി, മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും തമ്മിൽ പ്രശ്നമായി. അവിടെയും വേറൊരു ആരോപണമുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു അലിക്കെതിരിൽ ഞാനാണ് ഖലീഫയാകേണ്ടത് എന്ന വാദം ഉന്നയിച്ചു. ഇത് മുആവിയനെ മോശമാക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷെ മുആവിയക്ക് അങ്ങനെ ഒരു വാദമുണ്ടായിരുന്നു എന്ന് ശരിയായ ചരിത്രകാരന്മാർ ആരും രേഖപ്പെടുത്തിയിട്ടില്ല. മനസ്സിലെ? പിന്നെ എന്താണ് മുആവിയ ചെയ്തത്, ഞാൻ ബൈഅത്ത് ചെയ്യും, അലിക്ക് മുആവിയ ബൈഅത്ത് ചെയ്തിട്ടില്ല, ബൈഅത്ത് ചെയ്യും എപ്പോഴ്, ഈ ആളുകളെ പിടികൂടണം. മുആവിയ ഷാമിലെ അന്ന് ഖലീഫ ഒന്നേ ഉള്ളൂ, പിന്നെ ഓരോ രാജ്യത്തും എന്തുണ്ടാവും, ഗവർണർമാരുണ്ടാവും. അപ്പൊ ഷാമിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള ഒരു പ്രവിശ്യ, ഒരു രാജ്യമാണ് ഷാം, സിറിയ, ഇന്നത്തെ പലസ്തീനും ഇസ്രായേലും ഇതൊക്കെ ഉൾപ്പെടുന്ന സ്ഥലം, സിറിയക്ക് ഉൾപ്പെടുന്ന ആ ഷാം, പഴയ ഷാം, ആ ഷാമിലെ ഗവർണറാണ് ആര്, മുആവിയ. അപ്പൊ മുആവിയ ഈ ആവശ്യം നടപ്പിലാക്കിയാലേ എന്ത് ചെയ്യുള്ളൂ, ബൈഅത്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ എനിക്കാണ് ഭരണം കിട്ടേണ്ടത് എന്നാരും വായിച്ചിട്ടില്ല, മായ വായിച്ചിട്ടില്ല. അത് തെറ്റായ വാദം, വാദം ഇതാണ്. അങ്ങനെ ഏതായിരുന്നാലും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. അതിന്റെ ഒന്നാമത്തെ ഘട്ടമായിരുന്നു എന്ത്, ജമൽ യുദ്ധം. ജമലിന്റെ ഒരു ഭാഗത്ത് ആരുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകളുണ്ട്, മറുഭാഗത്ത് ഈ ആളുകളുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ ആളുകളും. ഒട്ടകപ്പുറം സഞ്ചരിച്ചുകൊണ്ടാണ് എന്ത്, ജമൽ ഒട്ടക യുദ്ധം. ആയിഷബി ഒട്ടപ്പുറത്താ പോയെന്ന്, അതിന്റെ കാരണങ്ങൾ ഞാൻ പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഈ പ്രശ്നം രൂക്ഷമായി. അങ്ങനെ അലിക്കും മുആവിയ അലി റളിയല്ലാഹു അൻഹുവിനും മുആവിയ റളിയല്ലാഹു അൻഹുവിനും ഇടയിൽ രണ്ടാമതുണ്ടായ ഒരു ഇസ്ലാമിക ചരിത്രത്തിലെ ഒരിക്കലും നമുക്ക് ഓർക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇത്, സിഫീൻ യുദ്ധം. സിഫീൻ സ്വാദ് സിഫീൻ, സിഫീൻ എന്നത് സിറിയയിലുള്ള ഒരു സ്ഥലമാണ്, ഷാമിലുള്ള. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവും പിന്നെ ഏകദേശം 100,000+ ആളുകളും എങ്ങോട്ട് പുറപ്പെട്ടു, സിഫീനിലേക്ക് പുറപ്പെട്ടു. സിഫീൻ ഇയാളുടെ ഗവർണറേറ്റിൽ പെട്ട സ്ഥലം, ആരുടെ? മുആവിയന്റെ. അവിടെ പിന്നെ അലി മുആവിയയും മുആവി അനുകൂലിക്കുന്ന ആളുകളും ഏകദേശം 70,000 ആളുകളുണ്ട് എന്നാണ് ചരിത്രത്തിൽ ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അവിടെ വെച്ച് യുദ്ധം നടന്നു രണ്ടു കൂട്ടർ തമ്മിൽ. ഇതിൽ ചെറിയൊരു വിഭാഗം സഹാബികൾ രണ്ടു ഭാഗത്തും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ പ്രഗത്ഭരായ പല ആളുകളും അതിൽ എന്ത് ചെയ്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം അനുസരിച്ച് ഫിത്ന ഉണ്ടായാൽ ഫിത്നയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുക? വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞോളാനാണ് നബി പഠിപ്പിച്ചത്. പുറത്തിറങ്ങണ്ട, ഒരു കക്ഷിയും കൂടണ്ട, വീട്ടിൽ ഒതുങ്ങിക്കൂടിക്കോ. ഈ ജാതി രാജ്യത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ ഒന്നിലും രണ്ടു ഭാഗത്തും ചേരാതെ മാറുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ. കുറച്ചാളുകൾ രണ്ടു ഭാഗത്തും പങ്കെടുത്തു. ഇനി ഈ ഷാമിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ നല്ല അച്ചടക്കവും അനുസരണമുള്ള ആളുകളാണ്. ചില റിപ്പോർട്ട് കാണാം, മുആവിയ മെമ്പറിന്റെ മുകളിൽ കയറി എന്നിട്ട് ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹും ആളുകളും പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം? മുആവിയ ചോദിക്കാൻ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ എല്ലാവരും തലയും താത്തിയിരുന്നതാണ്, എന്നാ താടി നെഞ്ചത്ത് കുത്തിയതാണ്. ഇങ്ങനെ എന്താ, ഒന്നും പ്രതികരിച്ചില്ല. നിങ്ങൾ പറയുന്നത് ചെയ്യാം എന്നുള്ളവർക്ക് എതിർക്കാതെ തല താഴ്ത്തിയിരുന്നു. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കാണാൻ അലി റളിയല്ലാഹു അൻഹു മെമ്പറിൽ കയറി എന്നിട്ട് ഈ ആളുകളോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പുറപ്പെടണം. അപ്പൊ പള്ളിയിലൊന്നായി ബഹളമായി. ഞാൻ ഈ ആളുകൾ കൂടിയിട്ട് ഒന്നായിട്ട് ബഹളം, അതാണ് ആരുടെ സ്വഭാവം? ഇറാഖുകാരുടെ സ്വഭാവം. അലി റളിയല്ലാഹു അൻഹു തലസ്ഥാനം മദീനയിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? കൂഫയിലേക്ക് മാറ്റി. അതുവരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വധിക്കപ്പെടുന്നത് വരെ എവിടെയായിരുന്നു? മദീനയാണ് തലസ്ഥാനം. അലി റളിയല്ലാഹു അൻഹു തലസ്ഥാനം എങ്ങോട്ട് മാറ്റി? കൂഫയിലേക്ക് മാറ്റി. കൂഫ ബസ്ര എന്ന് പറഞ്ഞത് ഇറാഖാണ്. ഇറാഖും ഇറാനും പറയേണ്ട കാര്യമില്ലല്ലോ. പണ്ടും ഇന്നും എക്കാലത്തും ആ നാട്ടുകാരുടെ സ്വഭാവവും കാര്യം നോക്കിയാൽ നമുക്കറിയാം. അപ്പൊ അന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ആളുകളുടെ സ്വഭാവം അച്ചടക്കമില്ലാത്ത, പിന്നെ ഫൗള എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തത്, അരാജകത്വത്തിന്റെ ആളുകളാണ്. അങ്ങനെ ഏതായാലും രണ്ടു കൂട്ടരും തമ്മിൽ യുദ്ധം നടന്നു. യുദ്ധം നടന്ന് യുദ്ധം വിജയിക്കുന്ന ഘട്ടത്തിലെത്തി. ആർക്കാ വിജയം? അലി റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷിക്ക് വിജയമുണ്ടാകുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ മറുപക്ഷം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകൾ ഒരു തീരുമാനത്തിലെത്തി. മുആവിയ അംറു ബിനുൽ ആസ് പ്രഗത്ഭനായ സഹാബിയാൻ, അദ്ദേഹവുമായി കൂടിയാലോചിച്ചു എന്തു ചെയ്യണം. അപ്പൊ അവർ തീരുമാനത്തിലെത്തി. കുന്തങ്ങളുടെ അറ്റത്ത്, ഇവർ യുദ്ധം ഞാൻ വിൽക്കുന്ന കുന്തങ്ങളുടെ അറ്റത്ത് മുസ്ഹാഫ് ഇങ്ങനെ കുത്തിപ്പൊന്തിക്ക. അതെന്തിനാ? നമുക്കിവിടെ യുദ്ധം അവസാനിപ്പിക്കാം, നമുക്കിടയിലുള്ള പ്രശ്നത്തിൽ ആര് വിധി പറയട്ടെ? ഖുർആൻ വിധി പറയട്ടെ എന്ന അഭിപ്രായം സ്വീകരിക്കുകയും ഇവർ ഖുർആൻ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. കുന്തങ്ങളിൽ മുസാഹ് പൊന്തിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് മറുപക്ഷത്തിന്റെ തന്ത്രമാണ്. കാരണം യുദ്ധരംഗം നമുക്ക് അനുകൂലമാണ്, നമ്മൾ വിജയിക്കും. അപ്പൊ തോൽക്കുന്നു കണ്ടപ്പോ അവർ നമ്മെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രമാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കേണ്ടതില്ല എന്നാര് പറഞ്ഞു? അലിയല്ലാഹു പറഞ്ഞു. കുറച്ചാളുകളും അലി റളിയല്ലാഹുവിന്റെ അഭിപ്രായം സ്വീകരിച്ചു. എന്നാൽ അലിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഇറാഖുകാരായ, നേരത്തെ പറഞ്ഞ ഈ ആളുകൾ, അല്ല യുദ്ധം നിർത്തിവെക്കണം, ഇത് അംഗീകരിക്കണം എന്ന ഒരു ശാഠ്യം പിടിച്ചു. അതുപോലെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് അദ്ദേഹത്തോടെ പലതരത്തിലുള്ള ഭീഷണി വാക്കുകളും അവർ പറഞ്ഞു എന്നാണ്. അവസാനം അലി റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിക്കാൻ തീരുമാനിച്ചു. എന്തംഗീകരിക്കാൻ? തഹ്കീം അംഗീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആൻ നമുക്കിടയിൽ വിധി കൽപ്പിക്കട്ടെ. അതാണ് എന്ത്? തഹ്കീം, വിധികർത്താവിനെ തീരുമാനിക്കുക, ഖുർആനെ വിധികർത്താവാക്കുക. ഖുർആൻ വിധികർത്താവ് എന്നാൽ കടലാസ് വിധി അറിയാന്നല്ല, പിന്നെന്താ? ഖുർആന്റെ എന്നാ എന്താ? അള്ളാന്റെ വിധിയാണ്. അപ്പൊ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങൾ ഖുർആന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? നമുക്കിടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം. നല്ല അഭിപ്രായമല്ലോ. അപ്പോ ആ തീരുമാനം അലി റളിയല്ലാഹു അൻഹു അംഗീകരിക്കുകയും പിന്നെ യുദ്ധം നിർത്തിവെക്കുകയും ചെയ്തു. ഇത് ഈ യുദ്ധം നടക്കുന്നത് സഫർ മാസത്തിലാണ്. സഫർ മാസത്തിൽ ഈ പിന്നെ തീരുമാനപ്രകാരം ഹിജ്റ 37 37 സഫർ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഇതിനുശേഷം അലി അലിയല്ലാഹു അൻഹുവിനെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ച ആളുകൾ അട്ടിമാറി. അവരെന്ത് പറഞ്ഞു? ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചു. അതിലൊന്ന്, അള്ളാഹുവാണ് വിധികർത്താവാകേണ്ടത്, നീ എന്തിന് ആളുകളെ വിധികർത്താവാക്കി? മനുഷ്യന്മാരെന്തിനെ വിധികർത്താവാക്കിയത്? മനുഷ്യന്മാരല്ല വിധി പറയേണ്ടത്. അപ്പൊ എന്താ, ഒരു ഭാഗത്ത് ഇവിടെ അബു മൂസ, പിന്നെ അലി അലിയുള്ള വാവിന്റെ ഭാഗത്ത് അമർമുരിൽ ആസിയുള്ളാഹു അൻഹു, ഇവിടെ അലി അലിയുള്ളാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് അലി അലിയുള്ളാഹു അൻഹു വേറെ പല ഇബ്നു അബ്ബാസ് അടക്കമുള്ള പല ആളുകളെയും നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഈ ആളുകളുടെ തീരുമാനപ്രകാരം അവസാനം എന്ത് ചെയ്തു? യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന അതിൽ മാറിയുന്ന ആളാണ് ആര്? അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഇവരുടെ പക്ഷത്തുള്ള പ്രതിനിധിയുമായി തീരുമാനിച്ചു. അബൂ മുസൽ അഷ്അരി, മറ്റേ ഭാഗത്ത് അമറുൽ ആസ്. അപ്പൊ ഈ ആളുകൾ ചോദിക്കാൻ, എന്തിനാണ് ആളുകളെ വിധികർത്താവാക്കിയത്? വിധി പറയേണ്ടത് ആരാ? അള്ളാഹുവാണ്. അതുകൊണ്ട് നിന്റെ തീരുമാനം ശരിയല്ല. ഇല്ലേ, അവിടെ നിന്ന് ഈ വാദം തുടങ്ങുന്നത്. അപ്പോ ഭരണം ആർക്കാണ്? അള്ളാഹുവിനാണ്. ഭൂമിയിൽ ഭരണം ആരുടേതായിരിക്കണം? അള്ളാഹുവിന്റേതായിരിക്കണം. അപ്പോ അനിസ്ലാമിക ഭരണകൂടങ്ങൾ എന്താണ്? ലാത്ത ഉസ്സ മനാത്ത പോലെ വേറെ എന്താണ്? വേറെ അള്ളാഹുകളാണ്, വേറെ ദൈവങ്ങളാണ്. അപ്പൊ അനിസ്ലാമിക ഭരണകൂടത്തെ അംഗീകരിച്ചാൽ എന്താവും? ശിർക്കാവും. കാരണം ഇവിടെ ഇന്ദിരാഗാന്ധിയെ എന്താക്കി? ആ ഇന്ദിരാഗാന്ധി എന്താക്കി? വിധികർത്താവാക്കി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോ ഇപ്പോ മറ്റേ ചങ്ങായി എന്തായി? അയാളെ വിധികർത്താവാക്കി. അങ്ങനെയുള്ള വാദമുണ്ടല്ലോ, അറിയില്ലേ? അപ്പൊ ഇതിന്റെ തുടക്കം അവിടെ അവിടെന്നാണ്. അപ്പോ അലി അലിയല്ലാഹു അൻഹു ഈ പറഞ്ഞ ഉസ്മാൻ ഹമീസി ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽവിദായ വന്നിഹായിലുള്ള വാചകങ്ങൾ എന്താണ്? അലി അലിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇതിൽ ഉന്നയിച്ചതാണ്, നിയന്ത്രണം ആൾക്കാരെ വിധികർത്താവാക്കിയത്. ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ലാ, ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ലാ, ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല. അവരിങ്ങനെ അതങ്ങനെ ഉറക്കെ പിന്നെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ഞാൻ ഭരണം അല്ലെങ്കിൽ വിധി ആർക്കാ? അള്ളാഹുവിനാണ്. അലി എന്ത് ചെയ്തു? ഈ രണ്ടാളുകളെ വിധികർത്താവാക്കി. അപ്പൊ അത് ശരിയായില്ല, അത് കുഫറാണ്. അപ്പൊ അലി അള്ളാഹു പിന്നെ മുസഹഫിനോട് ഖുർആൻ ഇങ്ങനെ വലിയൊരു മുസഹഫ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഖുർആനോട് സംസാരിക്കാൻ പറഞ്ഞു, ഹദീസ് സംസാരിക്കൂ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്താ ഈ ചട്ട സംസാരിക്കുകയോ, എന്താ ഈ പറയണത് അലി എന്ന് അലിയോട് ചോദിച്ചു. അപ്പൊ അലി ഖാൻ പറഞ്ഞു, എന്നോട് ആളുകൾ പറയുന്നത് ഞാൻ ആളുകളെ എന്നെ കുറിച്ച് അവർ പറയുന്നത് ഞാൻ ചില ആളുകളെ വിധികർത്താവാക്കിയിരിക്കുന്നു എന്നാണ്. അതാണല്ലോ ഞാൻ വെളിവറ്റി തന്നത്. പക്ഷെ ഞാൻ ആളുകളെ അല്ല വിധികർത്താവാക്കിയത്, ഖുർആനെയാണ് വിധികർത്താവാക്കിയത്. എന്നാൽ ഖുർആനുള്ള തീരുമാനം നമുക്ക് അംഗീകരിക്കാം. അപ്പൊ ഇവരെ ഈ ആരോപണത്തെ അലി അള്ളാഹു എന്ത് ചെയ്തു? ഉത്തരം മുട്ടിച്ചു വരെ. മനസ്സിലെ? ഞാൻ ആൾക്കാരെയല്ല, രണ്ടാളുകളല്ല വിധികർത്താവ് സ്വീകരിച്ചത്. ആരാ വിധികർത്താവ്? അള്ളാഹുന്റെ തീരുമാനം ഖുർആനാണ്. അങ്ങനെ ഈ തീരുമാനമനുസരിച്ച് ഇവരെന്താളും എന്ത് ചെയ്തു? യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിച്ചു. 6 മാസത്തോളം മുന്നോട്ട് പോയി. അതായത് സഫർ കഴിഞ്ഞ് അടുത്ത റമദാൻ വരെ അവധി നിശ്ചയിച്ചു. എന്ത് ചെയ്യാം? യുദ്ധം നിർത്തിവെക്കുക. രണ്ടു കൂട്ടരും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. അലി മുആവിയ കൂട്ടരും ഷാമിലേക്ക് തിരിച്ചു പോവുക. അലി അലിയുള്ളാഹുവിന്റെ കൂട്ടരും കൂഫയിലേക്കും തിരിച്ചു പോവുക. അങ്ങനെ തിരിച്ചുപോയി, യുദ്ധം അവിടെ അവസാനിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടാളുകളും തീരുമാനപ്രകാരം ഒരുമിച്ചുകൂടിയാല് അലിയും അല്ല അമറുല്ലാസും അബൂ മുസൽ അഷ്അരിയും ഒരുമിച്ചുകൂടി. അങ്ങനെ അവിടെ രണ്ടു കൂട്ടരും തീരുമാനത്തിലെത്തിയില്ല. അതായത് ആരുടെ ഭരണാധികാരിയാക്കണം, എന്ത് തീരുമാനമെടുക്കണം. രണ്ടു കൂട്ടരും അവരവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തൽക്കാലത്തേക്ക് എന്ത് ചെയ്തു? യുദ്ധം അവസാനിച്ചു. ഈ സുഫീൻ യുദ്ധത്തിലുണ്ടായ അള്ളാഹു പറഞ്ഞ തീരുമാനത്തിന് വിടുക, ഖുർആന്റെ തീരുമാനത്തിന് വിടുക എന്നതിനാണ് എന്ത് തഹക്കീം എന്ന് പറയുന്നത്. ആ തഹക്കീമിനെ എതിർത്ത് ഈ തീരുമാനം ശരിയായില്ല എന്ന് രണ്ടാമത് തിരുത്തി പറഞ്ഞ് അലിക്കെതിരിൽ കലാപത്തിനിറങ്ങിയ ആളുകളാണ് ആര്? ഖവാരിജികൾ. മനസ്സിലെ? അപ്പൊ ഈ ഖവാരിജികൾ അലി അലിയുള്ളാഹു അൻഹുവിനെതിരിൽ സമ്മേളിച്ച സ്ഥലമാണ് നേരത്തെ പറഞ്ഞ ഹറോറ എന്ന് പറയുന്ന സ്ഥലം, അതാണ് ഹറൂരിയ എന്നറിയപ്പെടുന്നത്. ഇവരുമായി യുദ്ധം നടത്തുന്നതിന് മുമ്പ് അലി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അവരടുക്കിലേക്ക് ദൂതനായി അയച്ചു. എന്തിനാ? അവരുമായി സംഭാഷണം നടത്താൻ, അവരെ കാര്യങ്ങൾ പിന്നെ ബോധ്യപ്പെടുത്താൻ. അപ്പൊ അവരുടെ വാദം എന്താ? ഇനിൽ ഹുക്മു ഇല്ലാലില്ല, അല്ലെങ്കിൽ ഇനിൽ ഹക്കം ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഹക്കമില്ല, വിധികർത്താവില്ല. രണ്ടു തരത്തിലുള്ള റിപ്പോർട്ടുകൾ കാണാം. അപ്പോ അലി അള്ളാഹുന്ത് കേട്ടോ പറഞ്ഞ എന്താ? കെലിമത്തു ഹക്കിൻ ഉരീദ ബിഹ അൽ ബാത്തിൽ, നല്ല മുദ്രാവാക്യാണ് കെലിമത്തു ഹക്കിൻ, സത്യമായ വാക്കാണ്. പക്ഷേ ഉരീദ ബിഹ, ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അൽ ബാത്തിൽ, എന്താണ്? അസത്യമാണ്. വരെ ഉദ്ദേശം അതല്ല. അള്ളാഹു ആണ് ഹക്കം എന്നതിനർത്ഥം തർക്കണ്ടോ? ഇല്ല. പക്ഷേ ഇവർ ഉദ്ദേശിച്ചത് എന്താണ്? വേറൊന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാത്തിലായ തെറ്റായ കാര്യം ഉദ്ദേശിക്കപ്പെട്ട ഹക്കായ ഒരു വാക്കാകുന്നു ഇത് എന്ന് അലിയല്ലാൻ പറഞ്ഞു. പിന്നെ അലിയൻ അവരോട് ഉപദേശിച്ചു. അലിയല്ലാൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ അവരുടെ അടുക്കലേക്ക് അയച്ചു ചർച്ച നടത്താൻ വേണ്ടിയിട്ട്, അവർ അവരെ ഉപദേശിക്കാൻ ഉപദേശിച്ചു. ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചില റിപ്പോർട്ടിൽ 6000 എന്ന് കാണാം, 12000 ആളുകൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടിൽ. 6000 ആളുകൾ അതിൽ നിന്ന് മടങ്ങി. വേറെ ചില റിപ്പോർട്ടിൽ 8000 ആളുകൾ ഉണ്ടായിരുന്നു, 4000 ആളുകൾ മടങ്ങി. ഇനി രണ്ട് റിപ്പോർട്ടും ശരിയാകാം, ഇനി എണ്ണം വിടുക. ഏതായിരുന്നാലും പകുതിയോളം ആളുകൾ എന്ത് ചെയ്തു? ആ തെറ്റായ വാദം ഒഴിവാക്കി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആശയത്തിലേക്ക് തിരിച്ചു വന്നു. ആരുടെ ഉപദേശം കേട്ടിട്ട്? അബ്ദുല്ലാഹിബ്നു അബ്ബാസിന്റെ ഉപദേശം കേട്ടിട്ട്. ഇവിടെ നമ്മളിപ്പോ ഈ പിന്നെ ബാത്തിലിന്റെ ആളുകളുമായി പരസ്യമായ എന്ത് വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട്, അതിലേറെ എന്തുണ്ട്? ദോഷങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അലുസനത്തിന് പണ്ഡിതമായി പറഞ്ഞു കാണാം, അലി റളിയല്ലാഹു അൻഹു അവരെ ഒരു പരസ്യമായ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചതല്ല, പിന്നെന്ത് ചെയ്തു? അവരുടെ അടുക്കലേക്ക് അങ്ങോട്ട് ആളെ പറഞ്ഞയച്ചു. അപ്പൊ ഒരാൾക്ക് ബാത്തിലുണ്ട് എങ്കിൽ അയാളെ തിരുത്താൻ അയാളുടെ വക്കിലേക്ക് എന്ത് ചെയ്യാം? ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തില്ല, കൂടെ പോയിട്ടില്ല. അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ ഒറ്റക്കാ പറഞ്ഞയക്കുന്നത്, വേറെ ആരുമില്ല. ഒറ്റക്ക് പോയി അവരെന്ത് ചെയ്യുന്നു? ഉപദേശിക്കുന്നു. തിരിച്ചയാളുള്ള കുഴപ്പമെന്താ? ഇതൊരു പരസ്യമാകുമ്പോ അതിൽ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാത്തുണ്ടാവും, നേരെ ചിന്തിക്കുന്നുണ്ടാവും അല്ലാത്തുണ്ടാവും. ചിലപ്പോ പുറത്തുള്ളവൻ ന്യായമായ മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാളിപ്പോയാലോ, കൂടെ ഉള്ളവൻ കൂടി അപ്പുറം പോവും. അല്ലെങ്കിൽ മറ്റോ ആ സംഗതി ഇങ്ങനെ എന്നാ പിന്നെ നമ്മളെ എന്താ വ്യത്യാസം അങ്ങനെയൊക്കെയല്ലോ. അപ്പൊ ചില കേട്ടാൽ നമ്മള് വാദങ്ങൾ കുറെ ഉണ്ട്. അതിവിടെ കുറെ ചോദ്യങ്ങൾ അലി ചോദിച്ചതുണ്ട്, അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനും ചോദിച്ചതിന്റെ മറുപടികളുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോ ഈ പിന്നെ നിലപാട്, ഏത് നിലപാട്? ഒറ്റക്ക് പറഞ്ഞയച്ച് അവരെ തിരുത്തുക. അടുത്ത ആളെ തിരുണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഇപ്പൊ തന്നെയല്ലേ? ആ നമ്മരല്ല, ആ തുടക്കത്തിൽ പറഞ്ഞത് തീർന്ന വിഷയമല്ല, ബാക്കി സമയം പറയാൻ നോക്ക്. അപ്പോ ഈ പിന്നെ ആളുകൾ പിന്മാറി, എന്ത് ചെയ്തു? ആ പ്രശ്നം തൽക്കാലം അവിടെ അവസാനിച്ചു. പക്ഷെ എന്ത് ചെയ്തു? ഇവരുടെ കുഴപ്പം തുടർന്നു. ഇതാണ് തഹക്കീം എന്ന് പറയുന്ന വിഷയവും ഈ ആളുകളുടെ പുറപ്പാടിനുണ്ടായ കാരണങ്ങളും. അങ്ങനെ ഈ കാരണം പറഞ്ഞാണ് ഇവരെന്ത് ചെയ്യുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ രംഗത്ത് വരുന്നത്. അപ്പൊ ഇവർക്കുണ്ടായ കുഴപ്പം എന്താ? ഒന്ന്, ഒരു ശരിയായ വാക്ക് തെറ്റായ കാര്യത്തിന് വേണ്ടി ദുർവ്യാഖ്യാനിച്ചു. പിന്നെ അലി റളിയല്ലാഹു അൻഹു എന്ന ആൾക്കെതിരിൽ ഇവരെന്ത് ചെയ്തു? എല്ലാവരും ബൈഅത്ത് ചെയ്ത് അംഗീകരിച്ച ഖലീഫക്കെതിരിൽ യുദ്ധം നടത്തി രംഗത്ത് വന്നു. അപ്പോ ഇതുകൊണ്ട് തന്നെ അവരുടെ പക്കൽ അപാകതകൾ സംഭവിച്ചു. ഇനി നമുക്ക് ഇവരുടെ പക്കലുള്ള തെറ്റായ വാദങ്ങൾ തന്നെ നിർത്തട്ടോ, ചുരുക്കി പറയാം, അതുങ്ങൾ വേണമെങ്കിൽ നീച്ചോളി. ഇവരുടെ തെറ്റായ വാദങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, തങ്ങളുടെ ആശയാദർശങ്ങൾക്ക് എതിരായ ഭരണാധികാരികൾക്കെതിരിൽ യുദ്ധം നടത്താം. അവർ മനസ്സിലാക്കിയ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരുള്ള ഭരണാധികാരിയോട് എന്ത് ചെയ്യാം? യുദ്ധം നടത്താം. ഇതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ രംഗത്ത് വന്നത്. ഇതിപ്പോ ശരിയായ നിലപാടാണോ? അല്ല. നേരത്തെ പറഞ്ഞു എന്താണ്, വ്യക്തമായ കുഫറില്ലാത്ത കാലത്തോളം എന്ത് ചെയ്യാൻ പാടില്ല, കലാപം നടത്താൻ പാടില്ല, അവർക്കെതിരെ ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നടത്താൻ പാടില്ല. രണ്ടാമത്തേത്, വൻപാപങ്ങൾ ചെയ്താൽ അവൻ കാഫറാകുന്നു. വൻപാപങ്ങൾ ചെയ്താൽ അവൻ എന്തായി, കാഫറാണ്, ശാശ്വതമായി നരകത്തിലാണ്. കാഫറാവില്ല. ഓരോ വാദം അനുസരിച്ച് രണ്ട് കാറ്റഗറി ഉള്ളൂ, ഒന്ന് മുഅ്മിൻ, രണ്ടാമത്തേത് കാഫിർ. അപ്പൊ ഒരുത്തം കള്ളുടിച്ചു, ഒരുത്തം വ്യഭിചരിച്ചു, ഒരുത്തം കട്ടു, അല്ലെ ഒരുത്തം കൊല എടുത്തി, ഓൻ കാഫറായി. എന്നാ അലുസനത്ത് പോലെ വിശ്വാസം എന്താ, ശിർക്ക് കുഫറുണ്ടായെങ്കിലേ അവൻ എന്താവുള്ളൂ, ഇസ്ലാമത്തു നിന്ന് പുറത്തു പോകുന്നുള്ളൂ. ശിർക്കും കുഫറും അല്ലാത്ത മറ്റ് എന്തെങ്കിലും പാപങ്ങൾ ഒരുത്തൻ ചെയ്താൽ, ഏത് പാപവും, ശിർക്കും കുഫറല്ലാത്ത ഏത് പാപം ഒരുത്തൻ ചെയ്താലും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല, അവൻ കാഫറല്ല, അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരികയും ഇല്ല. എന്നാൽ അവൻ ആരാണ്, ഫാസിഖാണ്, തമ്മാടിയൻ, മുഅ്മിനായ തമ്മാടി, മുഅ്മിനായ അല്ലെങ്കിൽ തമ്മാടിയായ മുഅ്മിൻ. അതായത് അവന്റെ ഈമാനിൽ എന്തുണ്ട്, അതുകൊണ്ടാണ് അൽ ഈമാൻ യസീദു വ യൻഖുസ് എന്ന് പറഞ്ഞത്. അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസം, വിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യുന്നു. അപ്പൊ ആ തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ വിശ്വാസം എന്തെയും കുറഞ്ഞുപോയി. ഇതാണ് അഹ്ലുൽ സുന്നത്ത്, അതിനെതിരാണ് ഇത്. ഉത്തമ അൻപാവം ചെയ്താലും അവൻ കാഫറായി, അവൻ ശാസ്ത്രം. മൂന്ന്, എങ്ങനെ ഇല്ലല്ല, പിശാചിനനുസരിച്ചു എന്നതുകൊണ്ട്, ഇപ്പൊ പിശാചിനനുസരിച്ച് അത്തം കള്ളുടിക്കുന്നത് അവൻ കാഫറാകുമോ, അല്ലെ? ആ വാദം തെറ്റാന്ന് പറഞ്ഞത്, ആ വാദം തെറ്റാണ്. ഒരുത്തം പിശാചിന്റെ പ്രേരണ ഫലമായി ഒരുത്തം കള്ളുടിച്ച് വിചരിച്ചു, അവൻ കാഫറാകുന്നില്ല. നേരെ മറിച്ച് പിശാചിന്റെ പ്രേരണ ഫലമായി ഒരുത്തൻ വിഗ്രഹത്തെ ആരാധിച്ചു, അള്ളാഹു അല്ലാത്തൊരു ദുആ ചെയ്തു, അതെന്താവും, ചുരുക്കാവും. അവിടെ അനുസരണല്ല ബോസ്, അതുകൊണ്ട് അനുസരണ പുഞ്ചാക്കാന്ന് പറഞ്ഞ രീതിയിൽ, അല്ല കാലിച്ചാക്ക്, പുഞ്ചാക്കല്ല, അനുസരണത് കാലിച്ചാക്കാൻ. അതിൽ എന്താണോ നടക്കുന്നത്, പുഞ്ചാക്കി അടച്ചാൽ പുഞ്ചാക്കായി, പഞ്ചാര അടച്ചാൽ പഞ്ചാരച്ചാക്കായി, അരിച്ച അരി അടച്ചാൽ അരിച്ചാക്കായി, മൈദ അടച്ചാൽ മൈദാക്കായി. ഇല്ലേ, മൂന്ന്, ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരിൽ നിന്നും അവരൊഴിവായി. എന്നാൽ അവരുടെ ഖിലാഫത്ത് അവർ അംഗീകരിക്കുന്നില്ല, എന്നാൽ അവർ മുസ്ലിങ്ങളാണ്. മറ്റുള്ള അംഗീകരിച്ചു, അവരെ അബൂബക്കറിനെ ഉമറി അംഗീകരിക്കുന്നു, എന്നാൽ അലിയെയും ഉസ്മാനെയും അംഗീകരിക്കുന്നില്ല. നമസ്കാരം ഒഴിവാക്കണതോ, നമസ്കാരത്തെക്കുറിച്ച് ഒരാൾ നമസ്കാരത്തെ തന്നെ നിഷേധിക്കുന്നു, അങ്ങനൊന്നില്ല എന്നിട്ട് നിഷേധിച്ചാൽ അവൻ കാഫിർ തന്നെ. ഇനി ഒരുത്തൻ നമസ്കാരം അംഗീകരിക്കുന്നു, സ്കരിക്കുന്നുണ്ട്, പക്ഷേ ഇടക്കൊക്കെ ഒഴിവാക്കുന്നു, അതവന്റെ തസാഹുല് തഹാവുൻ, ഈ രണ്ട് പ്രതീകങ്ങൾ ശൈഖ് അൽബാനി ഉപയോഗിച്ചതാണ്, തഹാവുന് കൊണ്ടും തസാഹുല് കൊണ്ടും ആണെങ്കിൽ അവൻ തീർത്തും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റൂല. പക്ഷെ അവനിൽ എന്തുണ്ട്, അമലിയായ കർമ്മപരമായ കുഫറുണ്ട് എന്ന് ഒരു ഭാഗം സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ഭാഗം പണ്ഡിതന്മാർ എന്താണ്, നമസ്കാരം ഒഴിവാക്കിയാൽ തന്നെ അവൻ അംഗീകരിച്ചു, എന്നിട്ട് ഒഴിവാക്കാന്നാലും അവൻ എന്താവും, കാഫറാവും. അത് സലഫി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അതിന് രണ്ടുപേരും മറുപടിയും പുസ്തകങ്ങളൊക്കെ കാണാം. നാല്, അൽ ഇമാമത്തു നേതൃത്വം. ഇപ്പൊ നബി മരിച്ചാൽ നേതൃത്വം ആർക്കാന്ന് അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസം, ആർക്കാ, അബൂബക്കറിനെ തിരഞ്ഞെടുത്തുണ്ടോ, ഖുറൈശികൾക്ക്. ഭരണം ആർക്കാണ്, ഖുറൈശികൾക്ക് എന്ന അടിസ്ഥാനത്തിലാണ് അബൂബക്കർ ഖലീഫയായത്. പക്ഷെ ഇവരെ വാദം അനുസരിച്ച് ആരാണോ യോഗ്യൻ ഓനായാ മതി, ഖുറൈശികളിൽ തന്നെ ആകണമെന്നില്ല. ഇമാമത്ത് നേതൃത്വം എന്ന് പറയുന്നത് ഖുറൈശികൾക്ക് തന്നെ ആകണമെന്നില്ല, ഇതവരുടെ ഒരു വാദമാണ്. അൽ ഇമാമ നേതൃത്വം, അൽ ഇമാമത്തിൽ ഉള്ളുമ നേതൃത്വം ഖുറൈശികൾക്ക് തന്നെ ആകണമെന്നില്ല, യോഗ്യരായ ആർക്കുമാകാം. ആറ്, അഞ്ച്, വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലുക എന്നതിനെ ഇല്ലാതെയാക്കി. അപ്പൊ ഒന്ന് ചില ആൾക്കാർ പറയില്ലേ, മുജാഹിദ കൂട്ടത്തിലുള്ള ചില ആൾക്കാർക്ക് വാദം, വ്യഭിചാരിനെ എന്ത് ചെയ്യേണ്ടതില്ല, വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലേണ്ടതില്ല എന്ന് മുജാഹിദിനെ കൂട്ടത്തിൽ, മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതന്റെ അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന ആളുകളുടെ മാത്രമാണ് ഇത്. അത് ഖുർആനിലില്ല, എന്തിലേ ഉള്ളൂ, ഹദീസിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ എതിരാണ് വേണ്ട. അപ്പൊ ഇവര് തന്നെ വരണ്ടേ ഇത്, വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലുക എന്നാൽ ഇത് വിവാഹിതനായ വ്യഭിചാരി. ആറ്, അത് ഹവാരികളിൽപ്പെട്ട ചില ആളുകളുടെ വാദമാണ്. എന്ത്? സൂറത്ത് യൂസുഫ് അത് ഖുർആനിൽപ്പെട്ടതല്ല, കാരണം അതൊരു പ്രേമകഥയാണ്, അത് ഖുർആന് പറ്റിയ കഥയല്ല. സൂറത്ത് യൂസുഫ് അത് ഖുർആനിൽപ്പെട്ടതല്ല, കാരണം എന്താണ്? അതൊരു പ്രേമകഥയാണല്ലോ, അങ്ങനെ പറയാലോ. യൂസുഫിനോട് ആര് കാണിച്ച പ്രേമം? അജീദിന്റെ ഭാര്യ കാണിച്ച പ്രേമം. അതൊരു ഖുർആന് പറ്റിയ ശൈലിയല്ല പ്രേമകഥ എന്ന് പറഞ്ഞത്, അതുകൊണ്ട് സൂറത്ത് യൂസുഫിൽപ്പെട്ടതല്ല. ഏഴ്, ആർത്തവകാരി നമസ്കാരം വീട്ടണം, നിർവഹിച്ചു വിടണം. ആർത്തവകാരി നമസ്കാരം നിർവഹിച്ചു വിടണം. അതിലെന്താ? ആർത്തവകാരി നിസ്കരിക്കണോ വേണ്ട? ഖുറാലുണ്ടോ? ഖുറാലുണ്ടോ? ആർത്തവകാരി നിസ്കരിക്കണ ഖുറാനുണ്ടോ? ഇല്ല. അപ്പൊ ഖുറാനെതിരായ ഹദീസ് നിരാക്കാർ വേണ്ടല്ലോ. അപ്പൊ ഖുറാനെതിരായ ഹദീസ് അങ്ങനെയാണെങ്കിൽ ഈ മടവൂരികളെ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആർത്തവകാലം കഴിഞ്ഞിട്ട് നിസ്കരിച്ചു കൂട്ടണം. കാരണം എന്താ? ഖുറാൻ നിസ്കരിക്കണം പറഞ്ഞില്ല. ഖുറാനിൽ പ്രതിവിശ്വാസികളൊക്കെ നിസ്കരിക്കണം എന്നാണ് ഖുറാന്റെ കൽപ്പന. പിന്നെ ആർത്തവകാരി നിസ്കരിക്കണ്ടെന്ന് ആരാ പറഞ്ഞത്? നബിയാ പറഞ്ഞു. അപ്പൊ ആ ഹരീസ് എന്തിനെതിരായി? ഇവരെ വാദം അനുസരിച്ച് ഖുറാനെതിരായി, തീർത്തും ഖുറാനെതിരായ ഹരീസാണ് ഓരോ വാദം അനുസരിച്ച്. അപ്പൊ ഇവരെ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യണം? എത്ര ദിവസമാണ്? അത്ര ദിവസത്തിൽ പിന്നെ സ്കെച്ച് കൂട്ടണം. ഓല വാദത്ത് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പോട്ടെ. അപ്പൊ ഈ വാദം അന്നേ ഉണ്ട്. ഇതോടെ നേരത്തെ പറഞ്ഞില്ല ആയിഷബിനോന്ന് ചോദിച്ചത്, ഈ ഹറൂരിയാണോ എന്ന് ചോദിച്ചത്. അപ്പോ ഖുറാനെ പറയില്ല. അപ്പൊ ആയിഷബിനെ കുറിച്ച മറുപടി എന്താ? ഞങ്ങൾക്ക് നബിന്റെ കാലഘട്ടത്തിൽ ആർത്തവം ഉണ്ടാകാറുണ്ടായിരുന്നു. ഞങ്ങൾ നമസ്കാരവും നോമ്പും ഒഴിവാക്കാറുണ്ട്. നോമ്പ് വീട്ടാൻ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു, പക്ഷെ നമസ്കാരം വീട്ടാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. എന്നാ പിന്നെ നോമ്പ് വീട്ടണ്ട, എന്നാ അതും വീട്ടിക്കൂടെ, അതും ഒരു റുക്കണം, അതൊരു റുക്കണാൻ. അങ്ങനെ ബുദ്ധിയുണ്ട്, അവനാന്റെ ബുദ്ധിയുണ്ട്, ആലോചിച്ചില്ല. നിർത്തലേ, ആ അതെ ഇരിക്കും. ഇനി മൂപ്പർ നിസ്കരിച്ചു വരുന്നേരം നമുക്ക് 5 മിനിറ്റ് ഉണ്ട്. ഇവരുടെ വിശേഷണങ്ങൾ, ഹവാരിജികളുടെ വിശേഷണങ്ങൾ, ബഷീർ സലഫി എത്തിയിട്ടുണ്ട്, അയാളെപ്പം ഇവിടെ എത്തണോ, അപ്പൊ ഞാൻ നിർത്തും. ഒന്ന്, ഇവരെ കുറിച്ച് ഹദീസിൽ വന്ന വിശേഷണങ്ങൾ എഴുതി കൊടുക്കട്ടെ. ഇരിപ്പ ഒന്ന്, ഖുർആൻ ഓതും പക്ഷേ ഗ്രഹിക്കുകയില്ല. ഖുർആൻ ഓതും പക്ഷേ ഖുർആൻ അവർ ഗ്രഹിക്കുകയില്ല, മനസ്സിലാക്കുകയില്ല. ഇത് ബുഖാരി വെച്ച ഹദീസിലുള്ളതാണ്. എങ്ങനെ? അതല്ല, മറ്റേ അവർ ഖുർആൻ പാരായണം, യഖ്റൌനൽ ഖുർആന, അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷെ അവരുടെ തറാഖി, അവരുടെ തൊണ്ട വിട്ടുകിടക്കുകയില്ല എന്ന് പറഞ്ഞില്ലേ? അതാണ്. അതന്നെ ആ ഹദീസിലായി പറയണത്. നേരത്തെ പറഞ്ഞ ദുൽഹുവൈസറത്ത് തമീനെ കുറിച്ച് പറയുന്ന ഹദീസ്, ആ ഹദീസിന്റെ നമ്പറിന്റെ എഴുതിയിട്ടില്ല. ഇമാം ബുഖാരി ചാവുകയാണെങ്കിൽ നോക്കണമെങ്കിൽ ഈ വാക്കടിച്ച് എടുത്തു നോക്കിയാൽ മതി. പിന്നെ യംറുക്കു എന്ന് വാക്കടിച്ച യംറുക്കൂന അടിച്ചാൽ കിട്ടും ഹദീസ് നോക്കുകയാണെങ്കിൽ. പിന്നെ രണ്ട്, ആരാധനയും വിരക്തിയും ഉണ്ടാകും. നല്ല ഇബാദത്ത് ഉണ്ടാവും, ഭൗതിക വിരക്തിയും ഉണ്ടാവും. കാരണം എന്താ? അതേ ഹജീസ് തന്നെ കാണാം. നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരം തട്ടിച്ചു നോക്കിയാൽ, നിങ്ങളുടെ നോമ്പും അവരുടെ നോമ്പും തട്ടിച്ചു നോക്കിയാൽ, നിങ്ങളുടെ ആരാധനയും അവരുടെ ആരാധന തട്ടിച്ചു നോക്കിയാൽ എന്താണ്? നിങ്ങളുടെ ഇത് വളരെ യഹക്കീർ, നിസ്സാരമായി കാണും. ഓ, ഓലെന്തൊരു ഓത്ത, ഓലെന്തൊരു നിസ്കാര, എന്തൊരു നോമ്പ എന്നൊക്കെ പറയും. ആ നിലക്കുള്ള ഇബാദത്ത് നടത്തും. അപ്പൊ ഇബാദത്ത് കണ്ടിട്ട് എന്ത് ചെയ്യണ്ട? ഇവരെ ഈ ഹവാരിജികൾ അലിക്കെതിരെ പുറപ്പെട്ട ആളുകളിൽ അതിൽ ആയിരക്കണക്കിന് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നതാണ്. ഓലാണ് ഈ ഖുർആൻ ഓതിയത്. ഏത് ഈ ആയത്തിൽ ഹുക്കും ഇല്ല ഇല്ല എന്നുള്ള ആയത്ത് ഓതിയിച്ച് അലിക്കത്തിൽ പ്രസംഗിച്ചത് കണ്ടോ, നല്ല ഖുർആൻ. അതിനെ ഖുറാഹുകൾ എന്നാണ് ചരിത്രം അജിത്ത് കാണുന്നത്. ഖുറാഹുകളായിരുന്നു, നല്ല ഖുർആൻ പാരായണക്കാരായിരുന്നു. അപ്പൊ നല്ല ഓത്തുണ്ട്, നല്ല നിസ്കാരമുണ്ട്, നല്ല നോമ്പുണ്ട്, ഇബാദത്തുണ്ടാവും, പക്ഷേ തഴച്ച വിശ്വാസമായിരിക്കും. മൂന്ന്, മുസ്ലിമിന് രണ്ടായി പറഞ്ഞ്, ഒന്ന് ഖുർആൻ ഓതും അത് മനസ്സിലാക്കൂല, ഓടിപ്പോവും മനസ്സിലാക്കൂല, അപ്പൊ നമ്മൾ ആലോചിക്കണ്ടോ. രണ്ട്, നല്ല ഇബാദത്തുണ്ടാവും പക്ഷേ തെറ്റായ വിശ്വാസമായിരിക്കും. മൂന്ന്, പിന്നെ കുഫറിന്റെ ആളുകളെ ഒഴിവാക്കും, ഇസ്ലാമിന്റെ ആളുകളോട്, തൗഹീദിന്റെ ആളുകളോട് യുദ്ധം ചെയ്യും. അതും ഹദീസിൽ വന്ന, ഇസ്ലാമിന്റെ ആളുകളോട് യുദ്ധം ചെയ്യും, ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളെയും വെറുതെ വിടും. എന്താ, ഉസ്മാനെ കൊന്നു, അലിയെ കൊന്നു, പിന്നെ അബ്ദുല്ലാഹിബ്നുൽ ഹബ്ബാബ്, ഹബ്ബാബിന്റെ അർത്ഥല്ലേ പ്രമുഖനായ സഹാബി, ഈ ഹബ്ബാബിന്റെ അർത്ഥന്റെ മകൻ അബ്ദുള്ള, അദ്ദേഹത്തെ കൊന്നു. അയാളുടെ അടിമസ്ത്രീ ഭാര്യയെ 10 മാസം ഗർഭിണിയായിരുന്നതാണ്, ആ മാസം പ്രസവിക്കേണ്ടതാണ്, അങ്ങനെ പള്ള കുത്തി കീറി. പിന്നെ ഈ കണ്ട സഹാബികളൊക്കെ കൊന്നു. അപ്പൊ തൗഹീദിന്റെ ആളുകളെ കൊല്ലുക, ശത്രുക്കളെ അല്ലെങ്കിൽ കുഫറിന്റെ ആളുകളെ വെറുതെ വിടുക, അതാണ് ഇത് മഹീസിൽ വന്നതാണ്. പിന്നെ നാല്, വിവേകം കുറഞ്ഞ ചെറുപ്പക്കാരായിരിക്കും. ഇന്നിപ്പം എല്ലാ ജിഹാദി പ്രസ്ഥാനങ്ങളും പരിശോധിച്ച് നോക്കിയാൽ എന്താണ്, ഖുർആൻ ഹദീസും ശരിയായി മനസ്സിലാക്കാതെ തെറ്റായി ഓതി ദുർവ്യാഖ്യാനിച്ച് എന്നിട്ട് അതിൽ ചാടി വീണ് തോക്കെടുത്ത് പോയ ആൾക്കാരാണ്. ഹദീസ് വന്നാണ്, ഹുദഫാ ഉൽ അസ്നാൻ വസുഫഹാ ഉൽ അഹ്ലാം. ഹുദഫാ ഉൽ അസ്നാൻ, ചെറുപ്രായത്തിലുള്ള ആളുകൾ. ഹദീസ് ഹുദഫാ സിന്ന് അസ്നാൻ, ഹുദഫാ ഉൽ അസ്നാൻ വസുഫഹാ ഉൽ അഹ്ലാം, പ്രായം കുറഞ്ഞ വിവേകമില്ലാത്ത ആളുകൾ. ഹുദഫാ ഉൽ അസ്നാനി വസുഫഹാ ഉൽ അഹ്ലാമി സഫീഹു സുഫഹാ, വിവേകമില്ലാത്ത വിഡ്ഢികൾ, പ്രായം കുറഞ്ഞ ചെറുപ്പക്കാർ. അഹ്ലാമെന്നാല് വിവേകികൾ, വിവേകികളിൽ എന്താണ് സുഫഹായിരിക്കും, വിഡ്ഢികളായിരിക്കും. ആ മുത്തഫഖുനലിയ ഹദീസിൽ വന്നതാണ്. അഞ്ച് നിർത്തുകയാണ്, 8 മിനിറ്റ് കൂടി. അഞ്ച്, മുട്ടയടിക്കുക, തഹ്ലീഖ്, തഹ്ലീഖ് മുട്ടയടിക്കൽ, അതും ബുഖാരിന്റെ ഹദീസ്, മുത്തഫഖുനലിയ ഹദീസിലാണ്. മുട്ടയടിക്കുക, മുട്ടയടിക്കുക എന്നാൽ അത് ഒരു പ്രത്യേക രീതിയിൽ മുട്ടയടിക്കുക, അല്ലെങ്കിൽ മുഴുവനായി മുട്ടയടിക്കുക. രണ്ടഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. ഏതായിരുന്നാൽ മുട്ടയടിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമാണ്. കാരണം എന്താ, നമ്മളെ കൂടുതലുണ്ട് ചില ആൾക്കാർ ആജീവനാന്ത മുട്ടകൾ കണ്ടില്ലേ, ചില മുജാഹിദുണ്ടാവും ആജീവനാന്ത മുട്ട. എന്താ, ഞാനൊരു ചങ്ങാനോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അല്ല അത് വെറുതെ എങ്ങനെ, അപ്പൊ കുറച്ച് കഷണ്ടിന്റെ ബാക്കി കൊണ്ട് ചെയ്യുക, പുരിക അല്ലാത്തത് മുഴുവൻ. ഞാൻ ചൂടെ പഠിച്ചിട്ടു, പുരിക അല്ലാത്തത് മുഴുവൻ, മീശ താടി തലയിൽ ഒറ്റ ഒരു രോമം ഉണ്ടല്ലോ, ഇത് മാത്രം ഉണ്ടോ, ഇത് പഠിച്ചാൽ പോലീസ് പിടിക്കുമ്പോഴുണ്ടേക്കും. പുരികം പഠിക്കാൻ പാടില്ല എന്താ സർക്കാർ നയം വന്നു അല്ലേ, അല്ലേ അങ്ങനെ എന്തോ അങ്ങനെ ആരെ പറഞ്ഞിട്ടുണ്ട്, പുരികം പഠിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടേക്കും പുരികം പഠിക്കാത്തത്, ബാക്കിയൊക്കെ പഠിക്കുന്നു. അപ്പൊ എന്താ, അതൊന്നുമില്ല, അങ്ങനെ എത്ര മുജാഹിദുണ്ട്, അത് ഇസ്ലാമിന്റെ സ്വഭാവമല്ല. മൂന്ന് സമയത്തെ മുട്ടയടിക്കേണ്ടതുള്ളൂ. ഒന്ന്, കുട്ടി ജനിച്ചാൽ ആൺകുട്ടി. രണ്ട്, ഹജ്ജ് ഉംറ അതിൽ തഹലിലാകുമ്പോൾ. മൂന്ന്, കാഫർ മുസ്ലിം ആയാൽ, അത് ചില ഹരീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ടികൾ പറഞ്ഞിട്ടുണ്ട്, ഈ മ്ലേച്ഛതൊക്കെ ഒഴിവാക്കി വാ. ഈ മൂന്ന് സമയത്തിലേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, മുട്ടയടിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ ഫാഷന്റെ പേരിൽ ഇത്തന്നെ മുട്ടയടിച്ചാൽ അത് ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ പെട്ടതല്ല. പോട്ടെ, അപ്പൊ ഇവര് ഒരു സ്വഭാവമാണ് മുട്ടയടിക്കുക. ആറ്, ഹദീസിൽ വന്നൊരു വാചകമാണ്, കിലാബുൻ നാർ, നരകത്തിലെ നായകളാണ് ഇവർ. ഹദീസിൽ വന്ന വാചക, ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസ്, കിലാബുൻ നാർ, കെൽബ് കിലാബ്, കിലാബുൻ നാർ, അക്കപ്പെടുത്ത് നിങ്ങൾ വേറെ വിഷയം പറയുന്നത്. ഏഴ്, ഏഴ് എന്താണ്, അമ്പേറ്റ മൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തു പോകുന്നത് പോലെ അവർ മതത്തിൽ നിന്ന് പുറത്തു പോകും. നേരത്തെ പറഞ്ഞ മാരിക്ക് പറയില്ല, മാരിക്ക് തന്നെ അത് ഹരിച്ചു വന്നാൽ, അമ്പേറ്റ മൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തു കടന്നു പോകുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തു പോകും. അതും മുത്തഫഖ് അലൈഹി ഹദീസാണ്, ബുഖാരിയുടെ മുസ്ലിമിന്റെ ഹദീസിലുണ്ട്. അതുവരെ കുറിച്ച് കണ്ടിട്ടില്ല. അപ്പോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, തീർന്നിട്ടില്ല. ഇനി ഇവരെ കൂട്ടത്തിൽ ഇവരെ ഒരുപാട് വാദങ്ങളുണ്ട്. ഇവരെ കൂട്ടത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു വിഭാഗവും ഒരു ഭരണകൂടവും ഉണ്ട്. ഏതാ പറയാൻ പറ്റുമോ? ഇന്ന് ഖവാരിജുകളിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ഭരണം ലോകത്ത് നിലനിൽക്കുന്നു. ഐ എസ് ഐ എസ് എന്നല്ല, ഓലെ കുറിച്ച് ഖവാരിജുകൾ നേരെ സലീമാണ് പറഞ്ഞതാ കേട്ടു, ഞാൻ കണ്ടിട്ടില്ല, ആരാ പറഞ്ഞത്? ഭരണുണ്ട് ഇപ്പോ, ഈ ഐ എസ് അല്ല, വേറെ ഒമാൻ, 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 ഒമാനിലെ സുൽത്താൻ ഖാബൂസ്, അത് ഖവാരിജുകളിൽപ്പെട്ട അൽ ഇബാലിയ എന്നറിയപ്പെടുന്ന വിഭാഗമാണ്. അൽ ഇബാലിയ നമ്മളവിടെ സുന്നികൾ അറിയില്ല, ഒരു സുന്ന സുന്നികൾ തന്നെയാണ്. ഞാൻ അവിടെ ജോലി ചെയ്തൊരു മുലിയാരോട് ചോദിച്ചു, പറഞ്ഞു അത് സുന്നതിയമായത്തപ്പെട്ട ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഖവാരിജുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആര്? അൽ ഇബാലിയ എന്നത് സുൽത്താൻ ഖാബൂസ് അതിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ജി സി സി മുഴുവൻ സൗദി അറേബ്യയിൽ മാസം കാണാനനുസരിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നു, ഉറപ്പിക്കുന്നു, നോമ്പ് പെരുന്നാളൊക്കെ. ഒമാൻ മാത്രം അത് അംഗീകരിക്കാറില്ല. എന്നാൽ നിങ്ങൾ ഏത് നോമ്പും പെരുന്നാൾ നോക്കേണ്ടി, ജി സി സിയിൽ എന്നുറപ്പിക്കുന്നുവോ അതിന്റെ പിറ്റേന്ന് ആരും നടത്തുള്ളൂ, ഒമാനിൽ പെരുന്നാളാവുള്ളൂ. നമുക്ക് പിന്നെ വിശദീകരിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹമ്ദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അടുത്ത ക്ലാസ് ബഷീർ സലീം.